السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين، نبينا محمد عليه وعلى آله أفضل الصلوات وأتم التسليم. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മജ്ലിസിനെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം നമുക്കേവർക്കും സന്തോഷം നൽകുന്ന മജ്ലിസായി സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ അവസാന പത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. എല്ലാവരും ഇബാദത്തുകൾക്കും ഖുർആൻ പാരായണത്തിനൊക്കെ മാറ്റിവെച്ചിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ദീർഘമായി സംസാരിക്കുക എന്നുള്ളത് ഒരിക്കലും ഈ ഒരു സമയത്ത് ഉചിതമായി മനസ്സിലാക്കുന്നില്ല. എന്നിരുന്നാലും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പഴയ കാലഘട്ടത്തിലൊക്കെ മുൻഗാമികളുടെ ചരിത്രം നാം വായിച്ചു നോക്കിയാൽ, ഇമാം സുഹ്രി റഹിമഹുല്ലയുടെയും ഇമാം മാലിക് ബിൻ അനസിന്റെയും ഒക്കെ ചരിത്രം വായിച്ചു നോക്കിയാൽ, റമദാൻ മാസമായാൽ ഇൽമിന്റെ സാധാരണ മജാലിസുകൾ അവർ നിർത്തിവെക്കാറാണ് പതിവ്. മറിച്ച് റമദാനായാൽ അവർ പറയും, ഹാദ ഷഹ്റുൽ ഖുർആൻ, ഇത് ഖുർആൻ ഓതാനുള്ള മാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ആ ഒരു രീതിയിലാണ് നാം ഓരോരുത്തരും ജീവിക്കാൻ പരിശ്രമിക്കേണ്ടത്. അതാണ് ഏറ്റവും നല്ലത്. പക്ഷേ അല്ലാഹുൽ മുസ്താൻ എന്ന് പല ആളുകൾക്കും സാധാരണ ദിവസങ്ങളിൽ മസാജിദുകളിൽ ദർസുകൾക്ക് വരാനും മറ്റുമൊക്കെ തിരക്കാണ്, ജോലികളാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഏൽപ്പിക്കപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട് ഇൻഷാ അള്ളാഹ് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിനു മുമ്പായി ഒരു കാര്യം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം 22-ാമത്തെ നോമ്പാണ്. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം 22-ാമത്തെ നോമ്പാണ്. നാളെ 23-ാമത്തെ നോമ്പാണ്. ഇന്ന് മഗ്‌രിബിന് ശേഷം അഥവാ 23-ാം രാവു എന്നുള്ളത് ലൈലത്തുൽ ഖദർ ആവാൻ അങ്ങേയറ്റം സാധ്യതയുള്ള ഒരു രാത്രിയാണ്. അബ്ദുല്ലാഹ് ബിൻ ഉനൈസ് അൽ ജുഹനി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സഹാബികൾ ലൈലത്തുൽ ഖദർ 23-ാം രാവിലാണെന്ന് പറയാറുണ്ടായിരുന്നു. ലൈലത്തുൽ ഖദർ 23-ാം രാവിലാണ് എന്ന് അബ്ദുല്ലാഹ് ബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു. അദ്ദേഹം പറയുന്ന ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഹറൗ ലൈലത്തുൽ ഖദരി ലൈലത്തു 23, റമദാൻ 23-ാം രാവിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബ്ദുല്ലാഹ് ബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഒരു വ്യക്തി അബ്ദുല്ലാഹ് ബിൻ ഉനൈസിന്റെ മകനോട് ചോദിച്ചു, നിങ്ങളുടെ പിതാവ് 23-ാം രാവിൽ എന്താണ് ചെയ്യാറുള്ളത്? അദ്ദേഹം പറഞ്ഞു, എന്റെ വാപ്പ 23-ാമത്തെ ദിവസമായാൽ അല്ലെങ്കിൽ 22-ാമത്തെ നോമ്പായാൽ അന്ന് അസറിന് മസ്ജിദിലേക്ക് പ്രവേശിക്കും. പിറ്റേ ദിവസം ഫജറിനാണ് എന്റെ പിതാവ് മസ്ജിദിൽ നിന്ന് പുറത്തിറങ്ങാറുള്ളത്. ആ രൂപത്തിൽ മസ്ജിദിൽ തന്നെ കഴിച്ചുകൂട്ടുകയും ഇബാദത്തുകൾ അധികരിപ്പിക്കുകയും ചെയ്യാറുണ്ട് എന്ന് റസൂൽ അബ്ദുല്ലാഹ് ബിൻ ഉനൈസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ ആ സഹാബി ഒരു ദിവസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, ഞാൻ താമസിക്കുന്നത് താഴ്വരയിലാണ് അല്ലെങ്കിൽ ഒരു വാദിയിലാണ്. പട്ടണങ്ങളിലോ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിലല്ല ഞാൻ താമസിക്കുന്നത്, മറിച്ച് പട്ടണങ്ങളിൽ നിന്ന് വിദൂരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും താമസിക്കുന്നിടത്ത് നിന്ന് വിദൂരമായ ഒരു സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ദിവസത്തിലാണ് ഞാൻ മസ്ജിദിലേക്ക് വരാൻ താങ്കൾ എന്നോട് പറയുന്നത്? എല്ലാ ദിവസവും എന്റെ നാട്ടിൽ എന്റെ നാട്ടുകാരോടൊപ്പമാണ് ഞാൻ നിസ്കരിക്കാറുള്ളത്. ഏത് ദിവസമാണ് താങ്കളുടെ അരികിലേക്ക്, താങ്കളുടെ മസ്ജിദിലേക്ക് ഞാൻ വരേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 23-ന്റെ രാവിൽ നിങ്ങൾ മസ്ജിദിലേക്ക് വരിക എന്ന് ആ സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. വേറെയും ധാരാളം സ്വഹാബികൾ, ഇമാം അബ്ദുറസാഖ് സനആനി അദ്ദേഹത്തിന്റെ മുസന്നഫിൽ പല സ്വഹാബികളിൽ നിന്നും 23-ാം രാവ് ലൈലത്തുൽ ഖദർ ആകാൻ സാധ്യതയുള്ള രാവായി പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇമാം ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ല പറയുന്നത് പോലെ 23-ന്റെ രാത്രി മദീനക്കാർക്കിടയിൽ അറിയപ്പെട്ടത് തന്നെ ലൈലത്തുൽ ജുഹനി എന്ന പേരിലാണ്. ലൈലത്തുൽ ജുഹനി എന്ന പേരിലാണ് 23-ാം രാവ് അറിയപ്പെട്ടത്. ആ ഒരു പേര് വിളിച്ചത് ഇമാം ഇബ്നു ഖുദൈബ റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാരാണ്. ഇമാം ഇബ്നു ഖുതൈബ റഹിമഹുല്ലയെ പോലെയുള്ള പണ്ഡിതന്മാരാണ്. എന്നിരുന്നാലും പറഞ്ഞതിന്റെ ഒരു ആകെ ചുരുക്കം, ബറകല്ലാഹു ഫീകും, ഈ രാത്രിയിൽ ഇബാദത്തുകൾ അധികരിപ്പിക്കാൻ നമ്മൾ പരിശ്രമിക്കുക, അനാവശ്യമായ സംസാരങ്ങളും അനാവശ്യമായ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. വളരെയധികം മഹത്വമുള്ള ഒരു രാത്രിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മൻ ഖാമ ലൈലത്തുൽ ഖദരി ഈമാനൻ വഹ്തിസാബ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിൽ അല്ലാഹു എനിക്ക് നിശ്ചയിച്ചിരിക്കുന്ന ആരാധനകൾ, ഇബാദത്തുകൾ, രാത്രി നിസ്കാരം, അത് പുണ്യമാണ്, അത് അല്ലാഹു എനിക്ക് പഠിപ്പിച്ചതാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നിസ്കരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു കൊടുക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ റമദാനിൽ നമ്മുടെ വലിയ ഉത്തരവാദിത്വം അത് തന്നെയാണ്, നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റഗിമ അൻഫു റജുൽ, ഒരു വ്യക്തിക്ക് നാശമുണ്ടാകട്ടെ, ഖാബ വ ഖസിർ, അവൻ നശിക്കട്ടെ, എങ്ങനെയുള്ളവനാണ്, ദഖല അലൈഹി റമദാൻ, റമദാനിൽ ജീവിക്കാൻ അല്ലാഹു അവന്റെ സൗഭാഗ്യം നൽകി, ثم انسلخ من, പിന്നീട് റമദാൻ അവനിൽ നിന്ന് വേർപിരിയുമ്പോൾ, ലം യുഗ്ഫർ ലഹ, അവന്റെ പാപങ്ങൾ മാപ്പാക്കാൻ, അവന്റെ പാപങ്ങൾ അല്ലാഹുവിനോട് പറഞ്ഞുകൊണ്ട് കഴുകിക്കളയാൻ അവന് സാധിച്ചില്ല എങ്കിൽ അവന് നാശമുണ്ടാകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു. അതുകൊണ്ട് സഹോദരങ്ങളെ, വിഷയത്തെ നിസ്സാരമായി എടുക്കരുത്. ഈ രാത്രിയിൽ കൂടുതൽ ഇബാദത്തുകൾ ചെയ്യാൻ പരിശ്രമിക്കുക, മറ്റു രാത്രികളിലും ഇബാദത്തുകൾ അധികരിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കിവിടെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വിഷയം, അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ നഹ്ലിലും സൂറത്തുൽ അംബിയായിലും നമ്മോട് പറഞ്ഞിരിക്കുന്ന, അല്ലെങ്കിൽ ജനങ്ങളോട് പറഞ്ഞിരിക്കുന്ന ഒരു കൽപ്പനയാണ്. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ, ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. ഖുർആനിൽ രണ്ട് സ്ഥലങ്ങളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു രൂപത്തിൽ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത്. ഫസ്അലു അഹ്ല ദിക്ർ, നിങ്ങൾ ദിക്റിന്റെ ആളുകളോട് ചോദിക്കണം. ദിക്റിന്റെ ആളുകൾ, ദിക്ർ എന്ന് പറഞ്ഞാൽ വേദഗ്രന്ഥങ്ങൾ എന്ന് പൊതുവെ തഫ്സീറിന്റെ കിതാബുകളിൽ നമുക്ക് കാണാം. വേദഗ്രന്ഥങ്ങൾ, ചില തഫാസീറുകളിൽ തൗറാത്തിന്റെയും ഇഞ്ചീലിന്റെയും ആളുകൾ, വേറെ ചില പണ്ഡിതന്മാർ പറയുന്നു ഖുർആനിന്റെ ആളുകൾ, പല രൂപത്തിലും അതിന്റെ തഫ്സീറുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഇബ്നു നാസിർ അസ്സഈദി റഹിമഹുല്ലാ അതിന്റെ തഫ്സീറിൽ പറയുന്നു, അഫ്ളലു അഹ്ലി ദിക്ർ ഹും അഹ്ലു ഹാദൽ ഖുർആൻ, അഹ്ലു ദിക്റിനോട് നിങ്ങൾ ചോദിക്കുക എന്നതിന്റെ ഏറ്റവും അടിസ്ഥാനമായി അതിൽ ഉൾക്കൊള്ളുന്ന വിഭാഗം ഖുർആനിന്റെ ആളുകളോട് നിങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്, അഥവാ പണ്ഡിതന്മാരോട് നിങ്ങൾ ചോദിക്കുക, ഈ ഉമ്മത്തിലെ മുഹമ്മദി ഉമ്മത്തിലെ പണ്ഡിതന്മാരോട് നിങ്ങൾ ചോദിക്കുക. എന്താണ് ചോദിക്കേണ്ടത്? ഫസ്അലു അഹ്ല ദിക്ർ ഇൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാത്ത വിഷയങ്ങൾ, അഥവാ നിങ്ങൾക്ക് വ്യക്തമായ അറിവില്ലാത്ത വിഷയങ്ങൾ നിങ്ങൾ പണ്ഡിതന്മാരോട് ചോദിക്കുക. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ഭൂമിയിൽ ജനിച്ച് വീഴുന്നത് ഒരറിവുമില്ലാത്തവനായിട്ടാണ്. അല്ലാഹു പറഞ്ഞു, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ, അല്ലാഹു നിങ്ങളെ പടക്കുമ്പോൾ, കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിലേക്ക് നിങ്ങൾ ജനിച്ചു വീഴുമ്പോൾ നിങ്ങൾ ഒന്നും അറിയാത്തവരാണ്. ഒരു വസ്തു നിങ്ങൾക്കറിയില്ല, ഒരു കാര്യവും നിങ്ങൾക്കറിയില്ല. അതിനുശേഷം നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾ ചോദിക്കുക, ചോദിച്ച് ചോദിച്ച് പഠിക്കുക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, ഇന്നമാ ശിഫാഉൽ അയ്യ് സുആൽ, അറിവില്ലായ്മ നീക്കാനുള്ള ഏറ്റവും നല്ല മാർഗം, അല്ലെങ്കിൽ അറിവില്ലായ്മ നീക്കാൻ സാധിക്കുക എങ്ങനെയാണ്? ചോദിച്ചിട്ടാണ്. ചോദിക്കുക, പഠിക്കുക, പിന്നീട് സംശയങ്ങൾ വരുമ്പോൾ വീണ്ടും ചോദിക്കുക. അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടായാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ, ദീനിന്റെ വിഷയത്തിൽ ഒരു കാര്യം അറിയണമെങ്കിൽ ആരോട് നമ്മൾ ചോദിക്കണം? ഉലമാക്കളോട് ചോദിക്കണം, അഹ്ലു ദിക്റിനോട് നിങ്ങൾ ചോദിക്കണം, പണ്ഡിതന്മാരോട് നിങ്ങൾ ചോദിക്കണം. ആരാണ് പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ, നമ്മൾ പൊതുവെ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും പെട്ടെന്ന് ചാർത്തി കൊടുക്കുന്ന ഒരു പേരാണ് അവൻ പണ്ഡിതനാണ്. വാസ്തവത്തിൽ ആരാണ് പണ്ഡിതന്മാരെന്ന് പറഞ്ഞാൽ, ഇൽമ് എന്ന് പറഞ്ഞാൽ എന്താണ്, അറിവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ദീർഘമായി വലിയ സംസാരമാണ്, പക്ഷേ സമയത്തിന്റെ പരിമിതി കാരണം പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിക്കാം. ഇൽമ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയുന്ന ആൾ, അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നാൽ കുറെ സംസാരിക്കാൻ സാധിക്കുന്ന ആൾ എന്നല്ല ഇൽമിന്റെ അർത്ഥം. ഇമാം സുയൂത്തി റഹിമഹുള്ള പറയുന്നത് പോലെ, ഇന്ന് ചില ആളുകൾ കരുതുന്നത് ജനങ്ങളുടെ മുമ്പിൽ കയറി നിന്ന് സംസാരിക്കുന്നവരൊക്കെ ആലിമാണ്, അങ്ങനെയല്ല. ഇൽമ് എന്ന് പറഞ്ഞാൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ നൂനിയയിൽ പറയുന്നത് പോലെ, അൽ ഇൽമ്, അറിവെന്ന് പറഞ്ഞാൽ, ഖാല അല്ലാഹ്, അല്ലാഹു എന്തു പറഞ്ഞു. വഖാല റസൂലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറഞ്ഞു. വഖാല സ്വഹാബ സ്വഹാബത്ത് എന്ന് പറഞ്ഞു. ഹും ഉലുൽ ഇർഫാനി അവരാണ് ദീനിനെ കുറിച്ച് അറിവുള്ളവർ. ഈ മൂന്ന് കാര്യങ്ങൾ ഒരു വ്യക്തിക്ക് അതിനെ കുറിച്ച് അറിവുണ്ട് എങ്കിൽ അവരാണ് ഉലമാക്കൾ. ഖുർആനിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ കുറിച്ചും ഖുർആനും സുന്നത്തും സഹാബികൾ എങ്ങനെ മനസ്സിലാക്കി എന്നതിനെ കുറിച്ചും ഒരു വ്യക്തിക്ക് അറിവുണ്ട് എങ്കിൽ ആ വ്യക്തിയാണ് ആലിം. ആ വ്യക്തിയെ കുറിച്ചാണ് നമ്മൾ എന്ത് പറയേണ്ടത്? പണ്ഡിതൻ എന്ന് പറയേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പഠിച്ചിറങ്ങിയത് കൊണ്ടോ എന്തെങ്കിലും രണ്ട് സർട്ടിഫിക്കറ്റുകൾ കയ്യിലുള്ളതിന്റെ പേരിലോ ഒരു വ്യക്തി പണ്ഡിതനാവുന്നില്ല. അതിനെ ജനങ്ങൾ പണ്ഡിതൻ എന്ന് വിളിച്ചാലും ആലിം എന്ന് വിളിച്ചാലും പണ്ഡിതൻ എന്ന ശരീഅത്തിന്റെ പരിഗണനയിൽ വരണമെങ്കിൽ, അഹ്ലു ദിക്ർ എന്ന ശരീഅത്തിന്റെ പരിഗണനയിൽ വരണമെങ്കിൽ ഖുർആനും സുന്നത്തും സ്വഹാബത്തിന്റെ ഫഹമനുസരിച്ച് അവർ മനസ്സിലാക്കിയതുപോലെ അവർ കാണിച്ചു തന്നതുപോലെ പഠിക്കാൻ തയ്യാറായാൽ മാത്രമേ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ പണ്ഡിതനാവുകയുള്ളൂ. ഈ ഒരു മാനദണ്ഡത്തിൽ നോക്കിയാൽ ഇന്ന് ജനങ്ങൾ വിരള് ചൂണ്ടിക്കൊണ്ട് പണ്ഡിതൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ നല്ലൊരു വിദ്യാർത്ഥി എന്ന് പറയുന്ന എത്ര ആളുകൾക്ക് ഈ പേര് അർഹിക്കുന്നുണ്ട്? ഖുർആനും സുന്നത്തും മുൻഗാമികളുടെ ഫഹം അനുസരിച്ച് മനസ്സിലാക്കുന്ന ആളുകൾ എത്രയുണ്ട്? സമീപകാലം ജീവിച്ച, ഏകദേശം 10-42 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട ഷെയ്ഖ് അബ്ദുസ്സലാം ഇബ്നു ബർജസ് റഹിമഹുല്ലാ, അഫ്വാൻ, 2004 മരണപ്പെട്ട ഷെയ്ഖ് അബ്ദുസ്സലാം ഇബ്നു ബർജസ് റഹിമഹുല്ലാ, അദ്ദേഹം പറയുന്നു, انما يستحق ان يطلق عليه لفظ العالم في هذا الزمان قليل جدا. 2004 ലാണ് അദ്ദേഹം മരണപ്പെട്ടത്. അബ്ദുസ്സലാം ഇബ്നു ബർജസ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിന്റെ മൻഹുമുൽ ഉലമാ, ആരാണ് പണ്ഡിതന്മാർ എന്ന് അദ്ദേഹത്തിന്റെ കിതാബിൽ അദ്ദേഹം പറയുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്നു, ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ പണ്ഡിതൻ, ആലിം എന്ന പേര് നൽകാൻ അർഹിക്കുന്നവർ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്നു, അന്ന് ജീവിച്ചിരിക്കുന്നവരിൽ പണ്ഡിതൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കുമെങ്കിൽ വളരെ ചുരുങ്ങിയ ആളുകൾ മാത്രമേ ഉള്ളൂ. എന്നിട്ട് പറയുന്നു, വദാലിക, എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അന്നലിൽ ആലിമി സിഫാത്, പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉണ്ടാകേണ്ട ചില വിശേഷണങ്ങളുണ്ട്. ഖദലാ യൻതബിഖു കസീറു മിൻഹാ അലാ അക്സരി മൻ യൻതസിബു ഇലൽ ഇൽം. ഇന്ന് വിജ്ഞാനത്തിലേക്ക് പേര് ചേർത്തുന്ന ആലിം എന്ന് പറയുന്ന, അല്ലെങ്കിൽ വലിയ വലിയ പേരുകൾ ചേർത്തിക്കൊണ്ട് ചില ആളുകളെ പരിചയപ്പെടുത്തുമ്പോൾ അവർക്ക് ഇന്ന് ഇല്ലാത്ത പല വിശേഷണങ്ങളും യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെ കുറിച്ച് പണ്ഡിതൻ എന്ന് പറയണമെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടാകണം. കേവലം ഒരാളെ കുറിച്ച് പണ്ഡിതൻ എന്ന് പറയുമ്പോൾ അവൻ പണ്ഡിതനാവുകയില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഫലൈസ ലആലിമു മൻ കാന ഫസീഹൻ ബലീഗ, സംസാരിക്കുമ്പോൾ വാക്ചാതുര്യത്തോടുകൂടി സംസാരിക്കുന്ന ആളുകൾ, ആളുകളുടെ കേൾവിയൊക്കെ കയ്യിലെടുക്കുന്ന ആളുകൾ, അവരല്ല പണ്ഡിതന്മാർ. വലാ മൻ അല്ലഫ കിതാബ, വലിയ വലിയ കിതാബുകൾ എഴുതുക എന്നുള്ളതല്ല പണ്ഡിതന്റെ അടയാളം. വലാ മൻ ഹഖഖ മഖ്തൂത, കിതാബുകൾ രചിക്കാനും കിതാബുകൾ തഹ്ഖീഖ് ചെയ്യാനുമുള്ള കഴിവല്ല ഒരു പണ്ഡിതന്റെ അടയാളം. മറിച്ച് ഒരു പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തും സഹാബത്തിന്റെ ഫഹം അനുസരിച്ച് എങ്ങനെയാണോ മനസ്സിലാക്കുന്നത് അത് വേണ്ടതുപോലെ മനസ്സിലാക്കിയവനാണ് യഥാർത്ഥത്തിൽ പണ്ഡിതനെന്ന് അബ്ദുസ്സലാം ഇബ്നു ബർജസ് റഹിമഹുല്ല പറയുന്നതായി കാണാം. ഇത് ഞാൻ ഉദ്ധരിച്ചതിന്റെ ഒരു ഉദ്ദേശം സഹോദരങ്ങളെ, ബാറകല്ലാഹു ഫീക്കും, ഇന്ന് പലപ്പോഴും ജനങ്ങൾ വിരൽ ചൂണ്ടിക്കൊണ്ട് അവൻ പണ്ഡിതനാണ്, അവൻ ആലിമാണ് എന്ന് പറയുമ്പോൾ ഈ ഒരു വിശേഷണം അവർക്കില്ല. ഈ ഒരു വിശേഷണം ഇന്ന് വിരൽ ചൂണ്ടപ്പെടുന്ന പല ആളുകൾക്കും കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അവരെ കുറിച്ച് പണ്ഡിതന്മാർ എന്ന് പറയുന്നത് അതിരു കവിച്ചലാണ്, ഒരിക്കലും ശറഅ് നമുക്ക് അനുവാദം നൽകാത്തതാണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ കിതാബിൽ അദ്ദേഹം പണ്ഡിതന്മാരെ മനസ്സിലാക്കാൻ ചില അടയാളങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ഇൻഷാ അള്ളാ അതുകൂടി കേൾക്കുമ്പോൾ നമുക്ക് വേർതിരിക്കാൻ കുറച്ചൊക്കെ സാധിക്കും. ഒന്നാമതായി അദ്ദേഹം പറയുന്നു, യക്റഹൂന ബിഖുലൂബിഹിം അത്തസ്കിയത വൽ മദഹ്, പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ പുകഴ്ത്തുന്നത് അവർക്ക് ഇഷ്ടമായിരിക്കില്ല. നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് ചില ആളുകൾ പണ്ഡിതന്മാരാണെന്ന് അവരെ കുറിച്ച് പറയപ്പെടുന്നു, ബുഖാരി പഠിപ്പിക്കുന്നുണ്ടെന്ന് പറയപ്പെടുന്നു. അവരെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് അവരെ പുകഴ്ത്തുമ്പോൾ അതനുസരിക്കുകയും, അല്ലെങ്കിൽ അത് കേട്ട് തലകുനിക്കുകയും, അവരെ കുറിച്ച് അതിരുകവയുന്ന സംസാരങ്ങൾ സംസാരിക്കുമ്പോൾ അതുപോലും എതിർക്കാത്ത എത്രയോ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നിട്ട് അവരെ കുറിച്ച് പറയുന്നു അവൻ പണ്ഡിതനാണ്. ഷെയ്ഖ് അബ്ദുസ്സലാം ഇബ്നു ബർജസ് റഹിമഹുല്ല പറയുന്നു, യഥാർത്ഥ പണ്ഡിതന്മാർ അവരെ പുകഴ്ത്തുന്നത് അവർക്ക് ഇഷ്ടപ്പെടുകയില്ല, മറിച്ച് അവരെത്ര തന്നെ ഇൽമുള്ളവരാണെങ്കിലും അവർക്ക് തവാളു അധികരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മൻ തവാളഅ ലില്ലാഹ് റഫഅഹുല്ലാഹ്, വിനയം കാണിക്കുന്നവരെ അല്ലാഹു സുബ്ഹാനഹു വതആല ഉയർത്തും. വിനയം കാണിക്കുന്നവരെ അല്ലാഹു ഉയർത്തും. പണ്ഡിതന്റെ ഒരടയാളം എന്നുള്ളത് അവന് വിനയം ഉണ്ടാകും. ആരുടെ മുമ്പിലും അവൻ കിബിർ കാണിക്കുകയില്ല, ആരും അവനെ അമിതമായി പുകഴ്ത്തുന്നത് അല്ലെങ്കിൽ അവന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് മുഖസ്തുതി പറയുന്നത് ഒരിക്കലും ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം അവൻ ഇഷ്ടപ്പെടുകയില്ല. അതുപോലെ തന്നെ പണ്ഡിതന്മാരുടെ മറ്റൊരു വിശേഷണമാണ്, അവർ ദുനിയാവിന്റെ സ്ഥാനങ്ങൾ ആഗ്രഹിക്കാത്തവരായിരിക്കും. ദുനിയാവിന്റെ സ്ഥാനങ്ങൾ ഒരിക്കലും യഥാർത്ഥ പണ്ഡിതന്മാർ ആഗ്രഹിക്കുകയില്ല. അതുപോലെ തന്നെ അവർക്ക് ഇൽമുണ്ട് എന്ന് അവർ വാദിക്കുകയില്ല. അവർക്ക് ഇൽമുണ്ട് എന്ന് അവരായിട്ട് വാദിക്കുകയില്ല. ഇന്ന് എത്രയോ ആളുകൾ യഥാർത്ഥത്തിൽ ചില ചെറിയ വിദ്യാർത്ഥികളെ കുറിച്ച് അല്ലെങ്കിൽ ഇൽമിൽ പിച്ച വെച്ച് തുടങ്ങുന്ന വിദ്യാർത്ഥികളെ കുറിച്ച് ഇന്ന് ചില ആളുകൾ പറയും, അവൻ ആലിമാണ്, അവൻ അല്ലാമയാണ്, അവൻ വലിയ പണ്ഡിതനാണ്, അവൻ ഹുമാമാണ്, അവൻ ഫഹാമയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയ ചെറിയ വിദ്യാർത്ഥികളെ കുറിച്ച് പെരുപ്പിച്ച് കാണിക്കുന്ന സ്വഭാവം, ഇതൊരിക്കലും ഇസ്ലാമിന്റെ ചരിത്രത്തിൽ മുസ്ലിമീങ്ങൾക്ക് പതിവുള്ള കാര്യമല്ല. ഈ രൂപത്തിൽ അമിതമായി പുകഴ്ത്തുക എന്നുള്ളത് ഒരിക്കലും മുസ്ലിമീങ്ങളുടെ ചരിത്രത്തിൽപ്പെട്ടതല്ല, അല്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ ചര്യയിൽപ്പെട്ടതല്ല. സമീപകാലം സൗദി അറേബ്യയിൽ ജീവിച്ച ഷെയ്ഖ് സഅദ് ഇബ്നു അഹമ്മദ് ഇബ്നു അതീഖ് റഹിമഹുല്ലാ, അദ്ദേഹം റിയാദിലെ ഖാളിയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരു ദിവസം മസ്ജിദിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞു. മഗ്രിബ് നിസ്കാരത്തിന് ശേഷം അദ്ദേഹം പുറത്തിറങ്ങുന്ന ഒരു വാതിലുണ്ട്, അദ്ദേഹം മാത്രമാണ് അതിലൂടെ പുറത്തിറങ്ങാറുള്ളത്. അദ്ദേഹത്തിന് വീട്ടിലേക്കുള്ള വഴിയാണ്, വേറെ ആരും അതിലൂടെ പുറത്തു പോകാറില്ല. അങ്ങനെ അദ്ദേഹം ആ വാതിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ചില ആളുകൾ ഷെയ്ഖിന്റെ അരികിലേക്ക് വന്നു. അങ്ങനെ ഷെയ്ഖ് സഅദ് ഇബ്നു അഹമ്മദ് ഇബ്നു അതീഖ് റഹിമഹുല്ലയോട് പറഞ്ഞു, അദ്ദേഹം റിയാദിലെ ഖാളിയാണ്, അദ്ദേഹത്തോട് പറഞ്ഞു, യാ ഷെയ്ഖ്, നമുക്ക് താങ്കളുടെ അരികിൽ കുറച്ച് വായിക്കാൻ ആഗ്രഹമുണ്ട്, കുറച്ച് വായിക്കണം. ഇത് കേട്ടയുടൻ അദ്ദേഹം തിരിച്ചു ചോദിച്ചു, നിങ്ങൾ റിയാദിൽ നിന്നുള്ളവരല്ലേ? അവര് പറഞ്ഞു, അല്ല. താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? അദ്ദേഹം പറഞ്ഞു, റിയാദിൽ ഷെയ്ഖ് എന്ന് വിളിക്കപ്പെടുന്നത് അബ്ദുല്ലാ ഇബ്നു അബ്ദുൽ ലത്തീഫ് റഹിമഹുല്ല മാത്രമാണ്. റിയാദിൽ ഷെയ്ഖ് എന്ന് വിളിക്കപ്പെടുന്നത് അബ്ദുല്ലാ ഇബ്നു അബ്ദുൽ ലത്തീഫ് റഹിമഹുല്ല മാത്രമാണ്, ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബിന്റെ പേരക്കുട്ടി. അതല്ലാതെ വേറെ ആരെയും റിയാദിൽ ഷെയ്ഖ് എന്ന് വിളിക്കപ്പെടാറില്ല എന്ന് ഷെയ്ഖ് സഅദ് ഇബ്നു അഹമ്മദ് ഇബ്നു അതീഖ് റഹിമഹുല്ല, അന്നത്തെ റിയാദിലെ ഖാളി, പറയണമെങ്കിൽ സഹോദര നമ്മൊന്ന് ചിന്തിച്ചു നോക്കുക, ഈ ഒരു പദവി നൽകണമെങ്കിൽ എത്രമാത്രം പഠിക്കണം. ഇന്ന് ചില ആളുകളൊക്കെ കുറച്ച് പഠിച്ച് വരുമ്പോഴേക്ക് അവരെ കുറിച്ച് ഷെയ്ഖ് എന്ന് പറയുന്നു, അവരെ കുറിച്ച് അല്ലാമ എന്ന് പറയുന്നു, എന്നിട്ട് അവരുടെ എന്തെങ്കിലും സംസാരങ്ങൾ ജനങ്ങൾക്കിടയിൽ പറയുകയും അവരെ കുറിച്ച് പ്രചരിപ്പിക്കുകയും അവരുടെ വാദങ്ങൾ കേൾക്കാൻ ജനങ്ങളെ നിർബന്ധിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വാസ്തവത്തിൽ ഈ പറയുന്നവർ ഇൽമുമായി എന്ത് ബന്ധമാണുള്ളത്? ആലിം എന്ന് പറയണമെങ്കിൽ, ഷെയ്ഖ് എന്ന് പറയണമെങ്കിൽ അതിനൊക്കെ ഒരു മഹത്വം പണ്ഡിതന്മാർ കണ്ടിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു സംഭവത്തിൽ കാണാം, സൗദിയിലെ ഖാളിയായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഹുമൈദ് റഹിമഹുല്ലാ, ഇന്ന് മസ്ജിദുൽ ഹറാമിലെ ഇമാമായ സാലിഹ് ഇബ്നു ഹുമൈദിന്റെ പിതാവ് അബ്ദുല്ലാഹ് ഇബ്നു ഹുമൈദ് റഹിമഹുല്ലാ, അദ്ദേഹം ഖാളിയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ അരികിലേക്ക് ഒരു വിഷയത്തിൽ ഒരു തർക്കം ഉയർത്തപ്പെട്ടു. ഒരു സ്ഥലത്തിന്റെ പേരിലുള്ള തർക്കമാണ്, രണ്ടാളുകൾ പരസ്പരം തർക്കം. ഷെയ്ഖിന്റെ അരികിലേക്ക് വിഷയവുമായി വന്നപ്പോൾ ഷെയ്ഖ് അവരുടെ വാദങ്ങളൊക്കെ കേട്ടു. അതിൽ ഒരു വ്യക്തി ഷെയ്ഖ് അബ്ദുല്ലാഹ് ഇബ്നു ഹുമൈദിന് മുമ്പുണ്ടായിരുന്ന ഉമർ ഇബ്നു സുലൈം റഹിമഹുല്ലയുടെ ഒരു എഴുത്തുമായി ഷെയ്ഖ് അബ്ദുല്ലാഹ് ഇബ്നു ഹുമൈദിന്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു, ഇതെനിക്ക് ഉമർ ഇബ്നു സുലൈം നൽകിയിരിക്കുന്ന, താങ്കൾക്ക് മുമ്പുണ്ടായിരുന്ന ഖാളി നൽകിയിരിക്കുന്ന എഴുത്താണ്, ഈ എഴുത്തിൽ പറയുന്നത് ഈ സ്ഥലം എനിക്ക് അവകാശപ്പെട്ടതാണ്, ഇതെനിക്ക് നൽകണം. അങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു ഹുമൈദ് റഹിമഹുല്ല അത് വാങ്ങി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ താങ്കളെ മറ്റൊരു ദിവസം ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെടും, അന്ന് താങ്കൾ ഹാജരാകണമെന്ന് പറഞ്ഞു. അബ്ദുല്ലാഹ് ഇബ്നു ഹുമൈദ് റഹിമഹുല്ലയ്ക്ക് കണ്ടുകാണുകയില്ല, അദ്ദേഹം കഫീഫാണ്, അദ്ദേഹം അന്ധനാണ്. അങ്ങനെ ഈ എഴുത്ത്, അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്ന എഴുത്ത്, ഉമർ ഇബ്നു സുലൈമിന്റേത് എന്ന് പറയുന്ന എഴുത്ത് അബ്ദുല്ലാഹ് ഇബ്നു ഹുമൈദ് എടുക്കുകയും അത് സ്ഥിരീകരിക്കാൻ അന്നുണ്ടായിരുന്ന കോടതിയിൽ എഴുതാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടിരുന്ന ആളുകളുടെ അരികിലേക്ക് അത് കൊടുത്തയക്കുകയും ചെയ്തു. എന്നിട്ട് അവരോട് ചോദിച്ചു, ഉമർ ഇബ്നു സുലൈമിന്റെ കാലഘട്ടം മുതൽ അവിടെ എഴുതിക്കൊണ്ടിരിക്കുന്ന അവരോട് ചോദിച്ചു, ഈ എഴുത്ത് ഉമർ ഇബ്നു സുലൈമിന്റേതാണോ എന്ന് ചോദിച്ചു. അവരെല്ലാവരും പറഞ്ഞു, ഇത് ഉമർ ഇബ്നു സുലൈമിന്റെ എഴുത്താണ്. അതിനുശേഷം അബ്ദുല്ലാഹ് ഇബ്നു ഹുമൈദ് റഹിമഹുല്ലാ, ഉമർ ഇബ്നു സുലൈമിന്റെ ചില വിദ്യാർത്ഥികൾ അന്ന് ജീവിച്ചിരിപ്പുണ്ട്, അവർക്ക് ഈ എഴുത്ത് കൊടുത്തയച്ചിട്ട് പറഞ്ഞു, ഈ എഴുത്ത് നിങ്ങളൊന്ന് നോക്കണം, നിങ്ങളുടെ ഷെയ്ഖായ ഉമർ ഇബ്നു സുലൈമിന്റെ എഴുത്താണോ ഇതൊന്ന് നിങ്ങളൊന്ന് ഉറപ്പിക്കണം. അവരൊക്കെ നോക്കിയതിനു ശേഷം പറഞ്ഞു, ഇത് ഉമർ ഇബ്നു സുലൈമിന്റെ എഴുത്ത് തന്നെയാണ്, ഒരു സംശയവുമില്ല. അവരുടെയൊക്കെ വാദം കേട്ടതിനു ശേഷം, അവരുടെയൊക്കെ അഭിപ്രായം കേട്ടു, എല്ലാവരും പറഞ്ഞു മുൻകഴിയുന്ന ഖാളിയുടെ എഴുത്താണ്. അങ്ങനെ അബ്ദുല്ലാഹ് ഇബ്നു ഹുമൈദ് റഹിമഹുല്ലാ ഈ തർക്കവുമായി വന്ന ആളുകളെ കോടതിയിലേക്ക് വിളിച്ചു വരുത്തി. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഈ എഴുത്ത് കൊണ്ടുവന്ന ആളോട് പറഞ്ഞു, താങ്കൾ പറഞ്ഞിരിക്കുന്നത് കളവാണ്, ഇത് ഉമർ ഇബ്നു സുലൈമിന്റെ എഴുത്തല്ല, താങ്കൾ ഇത് സമ്മതിക്കുകയാണെങ്കിൽ താങ്കളുടെ മേലുള്ള ശിക്ഷ ഞാൻ കുറച്ചു തരും, അതല്ലെങ്കിൽ താങ്കളെ കഠിനമായി ശിക്ഷിക്കും, അതുകൊണ്ട് സത്യസന്ധമായി പറയുക ഇത് ആരുടെ എഴുത്താണ്. ഈ വ്യക്തി അദ്ദേഹത്തിന് മുമ്പിൽ പറഞ്ഞു, മൂന്ന് വർഷം കഷ്ടപ്പെട്ടിരുന്ന് ഉമർ ബിൻ സുലൈമിന്റെ എഴുത്ത് പഠിക്കുകയും അങ്ങനെ ഞാൻ സ്വന്തം എഴുതിയതാണ് ഈ എഴുത്ത് എന്ന് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. ആളുകളൊക്കെ ആകെ ആശ്ചര്യപ്പെട്ടു. അബ്ദുല്ലാഹ് ഉമർ ബിൻ സുലൈമിന്റെ വിദ്യാർത്ഥികൾ, കോടതിയിൽ കാലങ്ങളായി എഴുതുന്നവർ, അവരൊക്കെ അബ്ദുല്ലാഹ് ബിൻ ഹുമൈദ് റഹിമഹുള്ളയോട് ചോദിച്ചു, താങ്കൾക്ക് എങ്ങനെയാണ് മനസ്സിലായത് ഇത് ഉമർ ബിൻ സുലൈമിന്റെ എഴുത്തല്ല എന്ന്. അദ്ദേഹം പറഞ്ഞു, ആ എഴുത്തിന്റെ അവസാനത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു, കതബഹു അശ്ശൈഖു ഉമർ ബിൻ സുലൈം, ഇത് എഴുതിയിരിക്കുന്നത് ഷെയ്ഖ് ഉമർ ബിൻ സുലൈം ആണെന്ന് ആ എഴുത്തിന്റെ അവസാനത്തിൽ ഉണ്ടായിരുന്നു. ഷെയ്ഖ് ഉമർ ബിൻ സുലൈം റഹിമഹുള്ള ഒരിക്കലും അദ്ദേഹത്തെ കുറിച്ച് ഷെയ്ഖ് ആണെന്ന് സ്വന്തം പറയുകയില്ല. അത് മുഖേന എനിക്ക് മനസ്സിലായി ഇത് കളവാണ് എന്ന് ഷെയ്ഖ് അബ്ദുല്ലാഹ് ബിൻ ഹുമൈദ് റഹിമഹുള്ള പറഞ്ഞു. ഇങ്ങനെയായിരുന്നു പണ്ഡിതന്മാർ. ഉമർ ബിൻ സുലൈം റഹിമഹുള്ളയുടെ സീറയിൽ കാണാം, റമദാനിൽ അദ്ദേഹം 30 ഖതം തീർക്കാറുണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു പണ്ഡിതന്മാർ. അവരെ കുറിച്ച് പുകഴ്ത്തുന്നത് അവർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. വലിയ വലിയ പേരുകൾ നൽകിക്കൊണ്ട് ആളുകളുടെ മുമ്പിൽ അവരെ വലുതാക്കുന്നത് അവർക്ക് ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫിളഹുല്ലാ, അദ്ദേഹം ഒരു കിതാബ് എഴുതുകയും അത് പ്രസിദ്ധീകരിക്കാൻ കുവൈത്തിലേക്ക് കൊടുത്തയക്കുകയും ചെയ്തു. അങ്ങനെ കിതാബൊക്കെ പ്രിന്റ് ചെയ്യപ്പെട്ടു, മദീനയിലേക്ക് കിതാബുകൾ എത്തി. അങ്ങനെ കിതാബിന്റെ എല്ലാ ചട്ടകളുടെ മുകളിൽ എഴുതിയിട്ടുണ്ട്, കതബഹു അൽ അല്ലാമ ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് അൽ ബദർ. ഈ കിതാബ് എഴുതിയിരിക്കുന്നത് അല്ലാമയായ വലിയ പണ്ഡിതനായ ഷെയ്ഖ് അബ്ദുൽ മുഹ്സനാണ്. അദ്ദേഹം വലിയ പണ്ഡിതനാണ്, ഇന്ന് ജീവിച്ചിരിക്കുന്ന അഹ്ലുസുന്നയുടെ കിബാറുകളിൽപ്പെട്ട പണ്ഡിതനാണ്, ഒരു സംശയവുമില്ല. അത് കണ്ട ഉടൻ അദ്ദേഹത്തിന്റെ മക്കളെയൊക്കെ വിളിക്കുകയും വൈറ്റ്നർ അവരുടെ കയ്യിൽ നൽകുകയും അഷേഖ് എന്നുള്ള സ്ഥലത്ത് അല്ലെങ്കിൽ അല്ലാമ എന്നുള്ളത് മൊത്തത്തിൽ കുത്തിക്കളയാൻ, ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 17,000 കോപ്പികൾ എല്ലാത്തിന്റെയും മുകളിൽ നിന്ന് കുത്തിക്കളയാൻ ഷെയ്ഖ് കൽപ്പിക്കുകയും ചെയ്തു. ഇങ്ങനെയാണ് അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ. അവരൊരിക്കലും സ്ഥാനം ആഗ്രഹിക്കാത്തവരാണ്, വലിയ വലിയ പദവികൾ ആഗ്രഹിക്കാത്തവരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒന്നാമതായി ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഖുർആനും സുന്നത്തും മുൻഗാമികളുടെ ഫഹം അനുസരിച്ച് മനസ്സിലാക്കുകയും ഈ ദുനിയാവിന്റെ ഒരാഗ്രഹങ്ങളും അല്ലെങ്കിൽ ദുനിയാവിന്റെ ഒരു സ്ഥാനമാനങ്ങളും ആഗ്രഹിക്കാത്തവരാണ് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാർ. അവരെ കുറിച്ചാണ് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്, അത്തരക്കാരോട് നിങ്ങൾ ചോദിക്കുക, ഫസ്അലു അഹ്ല ദിക്ർ, പണ്ഡിതന്മാരോട് നിങ്ങൾ ചോദിക്കുക. അതുപോലെ തന്നെ ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇന്ന് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പണ്ഡിതന്മാരായി ചിത്രീകരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ പ്രസംഗിക്കുന്നവരെയാണ്, അതല്ലെങ്കിൽ ചില ചിന്തകർ ഇന്ന് എഴുതുകയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളിലൊക്കെ സംസാരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതൊന്നും യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരാകണമെന്നില്ല. ഞാൻ ഈ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഒരിക്കലും എവിടെയെങ്കിലും സംസാരിക്കുന്ന ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ ദീനി വിഷയങ്ങളിൽ ധാരാളം സംസാരിക്കുന്ന ഒരാളെ കാണുമ്പോൾ നമ്മൾ ഒരിക്കലും കരുതരുത് അദ്ദേഹം പണ്ഡിതനാണ് എന്ന്. എന്റെ കണ്ണുകൊണ്ട് ഞാൻ ചില ആളുകളെ അങ്ങനെ കണ്ടിട്ടുണ്ട്. ചില ആളുകൾ ധാരാളമായി സ്റ്റേജുകളിലും മറ്റും സംസാരിക്കുന്ന തൗഹീദുള്ള ആളുകൾ തന്നെ വെറും സാധാരണക്കാരാണ്. പക്ഷേ അവർ സ്റ്റേജുകളിൽ സംസാരിക്കുന്ന കാരണത്താൽ അവരെ ജനങ്ങൾ വിളിക്കുന്നു, അവരോട് സംശയങ്ങൾ ചോദിക്കുന്നു, ദീനിന്റെ വിഷയങ്ങൾ ചോദിക്കുന്നു, അവർ മറുപടി നൽകുന്നു. ഇതൊരിക്കലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്തരക്കാരോട് ചോദിക്കാൻ പാടില്ല, അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ മറുപടി പറയാനും പാടില്ല. ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ബയാനു ഫളി ഇൽമി സലഫ് അലാ ഇൽമി ഖലഫ് എന്ന കിതാബിൽ പറയുന്നു, മുൻഗാമികളുടെ അറിവാണ് പിൻഗാമികളുടെ അറിവിനേക്കാളും മഹത്വമുള്ളത് എന്ന കിതാബിൽ അദ്ദേഹം പറയുന്നു, കസീറു മിനൽ മുതഅഖിരീൻ, പിൽകാലഘട്ടത്തിൽ ജീവിക്കുന്ന ചില ആളുകൾ അല്ലെങ്കിൽ ധാരാളം ആളുകൾ, വന്നു അന്ന മൻ കസറ കലാമുഹു വജിദാലുഹു വഖിസാമുഹു ഫീ മസായിലിദ്ദീൻ ഫഹുവ അഅലമു മിമ്മൻ ലൈസ കദാലിക്, ദീനിൽ ധാരാളമായി സംസാരിക്കുന്നവരാണ് സംസാരിക്കാത്തവരെക്കാളും അറിവുള്ള ആളുകൾ എന്നാണ് ചില ആളുകൾ കരുതിയിട്ടുള്ളത്. വഹാദാ ജഹലുൻ മഹൽ, ഇത് വിവരമില്ലായ്മയാണ്, അറിവില്ലായ്മയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വല്ലുർ ഇലാ അകാബിരി സ്വഹാബ, സ്വഹാബത്തിൽ വലിയ വലിയ സ്വഹാബികളുണ്ട്, അവരിലേക്ക് നോക്കുക, വഉലമാഇഹിം, അവരിലെ പണ്ഡിതന്മാരിലേക്ക് നോക്കുക, കഅബി ബക്കർ, അബൂബക്കറിനെ പോലെ, വഉമർ, ഉമറിനെ പോലെ, വമുആദ്, മുആദ് ഇബ്നു ജബലിനെ പോലെ, വഅലി ഇബ്നു അബി ത്വാലിബ്, അദ്ദേഹത്തെ പോലെ. അങ്ങനെ പറഞ്ഞതിന് ശേഷം പറയുന്നു, കലാമുഹും അഖല്ലു മിൻ ഇബ്നു അബ്ബാസ്, അവരൊക്കെ സംസാരിച്ചിട്ടുള്ളത് ഇബ്നു അബ്ബാസിനേക്കാളും കുറവാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരെക്കാളും സംസാരിച്ചിട്ടുണ്ട്. അതിനർത്ഥം ഒരിക്കലും അവരെക്കാളും അറിവുള്ളത് ഇബ്നു അബ്ബാസിനാണ് എന്നല്ല എന്ന് ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹിമഹുള്ള പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ലൈസൽ ഇൽമു ബികസറത്തിർ റിവായ, കുറെ കാര്യങ്ങൾ പറയുക എന്നുള്ളതല്ല ഇൽം, വലാ കസറത്തിൽ മഖാൽ, ധാരാളം സംസാരിക്കുക എന്നുള്ളതല്ല ഇൽം, വലാകിന്നഹു നൂറുൻ യുഖദഫു ഫിൽ ഖൽബ്, ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമക്ക് വെച്ചു കൊടുക്കുന്ന പ്രകാശമുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ വിജ്ഞാനമെന്ന് ഇമാം ഇബ്നു റജബ് അൽഹംബലി റഹിമഹുള്ള പറയുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ദൗത്യം. ഇന്ന് അൽഹംദുലില്ലാ ധാരാളം പണ്ഡിതന്മാർ ജീവിച്ചിരിപ്പുണ്ട്. ധാരാളം എന്ന് പറയുമ്പോൾ താരതമ്യേനയാണ്. അതല്ല എങ്കിൽ ഇന്ന് പണ്ഡിതന്മാർ മുൻകാലഘട്ടത്തെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. സമീപകാലത്ത് അഹ്ലുസുന്നയുടെ വലിയ വലിയ പണ്ഡിതന്മാർ ധാരാളം മരണപ്പെട്ടു. ഷെഹ് മുഹമ്മദ് അൽ അഅ്ലമിയെ പോലെ, ഷെഹ് മുഹമ്മദ് അലി ആദം അൽ എത്യോപ്യയെ പോലെ ധാരാളം പണ്ഡിതന്മാർ സമീപകാലഘട്ടം മരണപ്പെട്ടുപോയി. ഇന്ന് അൽഹംദുലില്ലാ പണ്ഡിതന്മാർ, വലിയ വലിയ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുണ്ട്. അവരെ ആദ്യം നാം മനസ്സിലാക്കണം. അവരെ മനസ്സിലാക്കണം. ഖുർആനിൽ അല്ലാഹു നമ്മോട് കൽപ്പിച്ചിരിക്കുന്ന കൽപ്പനയിൽ ഫസ്അലു അഹ്ലദ്ദിക്ർ, പണ്ഡിതന്മാരോട് നിങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നതിൽ ആദ്യമായി ഉൾപ്പെടുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന അഹ്ലുസുന്നയുടെ വലിയ വലിയ പണ്ഡിതന്മാർ തന്നെയാണ്. അവരെ നമ്മൾ കണ്ടെത്താൻ ആദ്യമായി നമ്മൾ പരിശ്രമിക്കണം. അതിനൊക്കെ അൽഹംദുലില്ലാ ഇന്ന് നമുക്ക് ധാരാളം മാർഗങ്ങളുണ്ട്. കാരണം സത്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പണ്ഡിതന്മാരെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് പരിശ്രമിച്ചുകൊണ്ട് നാം ഇറങ്ങുകയാണെങ്കിൽ അത് എളുപ്പമാണ്. യസീദ് ബിൻ ഉമൈറ റഹിമഹുല്ലാ മുആദ് ബിൻ ജബലിനോട് ചോദിച്ചു. പല ആളുകളും വന്നുകൊണ്ട് പല വാദങ്ങളും പറയുമ്പോൾ ഇതൊക്കെ ശരിയാണ്, ഇത് ശരിയാണ് എന്നിങ്ങനെ പറഞ്ഞു നടക്കുമ്പോൾ സത്യം എനിക്കെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? മുആദ് ഇബ്നു ജബൽ പറഞ്ഞു, ഇന്ന അലൽ ഹഖ്ഖി നൂറ, നിശ്ചയമായും സത്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രകാശം വെച്ച് നൽകും. സത്യത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രകാശം വെച്ച് നൽകും. അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ പ്രകാശപ്പെടുത്താൻ അതിന് സാധിക്കും. അതാണ് സത്യം, അത് വാസ്തവമാണ്. ഇൽമിനെ മനസ്സിലാക്കിയവർക്ക്, പണ്ഡിതന്മാരെ മനസ്സിലാക്കിയവർക്ക് അത് വ്യക്തമായി മനസ്സിലാക്കാനും സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ബാറക്കല്ലാഹു ഫീക്കും, ആരാണ് പണ്ഡിതന്മാർ, എന്താണ് അവരുടെ വിശേഷണങ്ങൾ, ഇതാദ്യമായി നമ്മൾ മനസ്സിലാക്കുക. ഇതാദ്യമായി നമ്മൾ മനസ്സിലാക്കുക. എന്നാൽ മാത്രമേ അവരിലേക്ക് വിഷയങ്ങൾ മടക്കുക, അവരോട് ചോദിക്കുക എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ അർത്ഥം, ഈ ആയത്തിലൂടെ അള്ളാഹു നമ്മോട് പറയുന്നു, നിങ്ങൾ പണ്ഡിതന്മാരിലേക്ക് മടങ്ങുക, നിങ്ങൾ അറിവുള്ളവരിലേക്ക് മടങ്ങുക. നിങ്ങളുടെ ദീനി വിഷയങ്ങളിൽ, നിങ്ങളുടെ ദീനി വിഷയങ്ങളിൽ നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കൽപ്പനകൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന പണ്ഡിതന്മാരിലേക്ക് നിങ്ങൾ മടങ്ങുക. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, അതിയുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക. വ അതിയുർ റസൂൽ, പ്രവാചകനെയും അനുസരിക്കുക. വ ഉലിൽ അംരി മിൻകും, നിങ്ങളുടെ ഭരണാധികാരികളെയും പണ്ഡിതന്മാരെയും നിങ്ങൾ അനുസരിക്കുക എന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ആദ്യമായി നമ്മൾ പണ്ഡിതന്മാരെ മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞ കാര്യം എല്ലാവരെയും എല്ലാവരുടെയും ഓർമ്മയിലുണ്ടാവുക. ഏതെങ്കിലും ചിന്താഗതികമായി വരുന്ന ആളുകളോ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയകളിൽ സംസാരിക്കുന്നവരോ പ്രസംഗിക്കുന്നവരോ എല്ലാവരും പണ്ഡിതന്മാരാകണമെന്നില്ല. എല്ലാവരും പണ്ഡിതന്മാരാകണമെന്നില്ല. ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. ഇമാം ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹത്തിന് തൽബീസു ഇബ്ലീസ് എന്ന കിതാബിൽ പറയുന്നു, പഴയ കാലഘട്ടത്തിൽ പ്രസംഗിക്കാറുള്ളത് പണ്ഡിതന്മാർ മാത്രമായിരുന്നു, ദീനി വിഷയങ്ങൾ പറയാറുള്ളത് പണ്ഡിതന്മാർ മാത്രമായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നമ്മൾ കണ്ടുവരുന്നത്, പ്രത്യേകിച്ച് ഈ കൊറോണയ്ക്ക് ശേഷം, പല ആളുകളും സോഷ്യൽ മീഡിയകളിൽ സ്വന്തമായി ചാനലുകൾ ഉണ്ടാക്കും, ദീനി വിഷയങ്ങൾ തോന്നുന്നത് പോലെ സംസാരിക്കും. ദീനി വിഷയങ്ങൾ പലതരത്തിൽ, തനിക്ക് എന്താണോ തോന്നുന്നത്, തന്റെ ബുദ്ധിക്ക് എന്താണോ യോജിച്ചതായി തോന്നുന്നത് അങ്ങനെ സംസാരിക്കും. അതൊരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമല്ല. എന്റെ സംസാരം ശ്രവിക്കുന്ന സഹോദരങ്ങൾ ആരെങ്കിലും ആ രൂപത്തിൽ ചെയ്യുന്നുണ്ട് എങ്കിൽ അതൊരിക്കലും അവരെ സംബന്ധിച്ചിടത്തോളം അനുവദിക്കപ്പെടുന്ന കാര്യമല്ല. ദീനി വിഷയങ്ങളിൽ സംസാരിക്കേണ്ടത് അറിവുള്ളവരാണ്, അതിനുവേണ്ടി ഒഴിഞ്ഞിരുന്ന് പഠിക്കുന്ന ആളുകളാണ്. ഇന്ന് ചില ആളുകളൊക്കെ ദീനി വിഷയങ്ങളിൽ സംസാരിക്കുക, എങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്, അതിങ്ങനെയാ, ആ മസലയുടെ ഹുക്കും ഇങ്ങനെയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അത് ഞാൻ ഇങ്ങനെ എവിടെയോ കേട്ടതുപോലെ, അങ്ങനെയല്ല ദീനി വിഷയം സംസാരിക്കേണ്ടത്. ഒരു വ്യക്തി നമ്മുടെ അരികിൽ വന്നിട്ട് പറയാണ്, എനിക്ക് ഇന്ന അസുഖമുണ്ട്, നമ്മൾ ഇങ്ങനെ പറയോ, എനിക്ക് തോന്നുന്നു ഇന്ന ഗുളിക കുടിച്ചാൽ അത് മാറും, എന്നിട്ട് അദ്ദേഹം ആ ഗുളിക കഴിക്കോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. ഭൗതികമായ വിഷയങ്ങളിൽ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉബൂദിയത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എത്രയേറെ നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു കാരണവശാലും ദീനി വിഷയങ്ങൾ അതിന്റെ ആളുകളിൽ നിന്നല്ലാതെ എടുക്കാൻ പാടില്ല, പണ്ഡിതന്മാരിൽ നിന്നല്ലാതെ എടുക്കാൻ പാടില്ല. അവരാണ് അള്ളാഹുവിന്റെ അഹ്കാമുകൾ നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ കാലഘട്ടത്തിൽ പല ആളുകളും ദീന് സംസാരിക്കുന്നു എന്നുള്ളത് അവർ പണ്ഡിതന്മാരാണ് എന്നുള്ളതിന്റെ തെളിവല്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സഹാബത്തിനോട് പറഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹം ചെറിയ സഹാബികളോട് പറഞ്ഞു, നിങ്ങൾക്കറിയാവുന്നതുപോലെ സഹാബത്തിൽ വലിയ സഹാബികളുണ്ട്, ചെറിയ സഹാബികളുണ്ട്. അദ്ദേഹം ചെറിയ സഹാബത്തിനോട് പറഞ്ഞു, ഇന്നകും ഫീ സമാനിൻ കസീറുൽ ഉലമാഉ, നിങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്ന കാലഘട്ടം എന്നുള്ളത് ധാരാളം പണ്ഡിതന്മാരുള്ള കാലഘട്ടമാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം പറയുകയാണ്, ഖലീലുൻ ഖുതബാഉ, ഇന്ന് ദീന് സംസാരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന ആളുകൾ കുറവാണ്. പണ്ഡിതന്മാർ ധാരാളമുണ്ട്, എല്ലായിടത്തും പണ്ഡിതന്മാരുണ്ട്. വയതീ സമാൻ, ഇനി ഒരു കാലഘട്ടം വരാനുണ്ട്. കസീറുൻ ഖുതബാഉ, അന്ന് സംസാരിക്കുന്നവർ ധാരാളം ഉണ്ടാകും. ഖലീലുൻ ഉലമാഉ, അന്ന് പണ്ഡിതന്മാർ കുറവായിരിക്കും എന്ന് ഇമാം ഇബ്നു അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമ്മൾ നോക്കിയാൽ യഥാർത്ഥത്തിൽ അതല്ലേ നമ്മൾ കാണുന്നത്? യൂട്യൂബിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമ്മുടെ കേരളക്കരയിൽ തന്നെ എത്രയോ ആളുകൾ ദീനുമായി ഒരു ബന്ധവുമില്ലാത്ത ആളുകൾ ഈ കൊറോണ കാലഘട്ടത്തിലൊക്കെ പ്രത്യേകിച്ച് പണ്ഡിതനായി വേഷം ധരിക്കുകയും പണ്ഡിതരുടെ രൂപത്തിൽ ദീനിയായ മസായിലുകളിൽ സംസാരിക്കുകയും ഫത്വ കൊടുക്കുകയും ചെയ്യുന്നു. ഇതൊരിക്കലും നമ്മെ സംബന്ധിച്ചിടത്തോളം അത് കേൾക്കാൻ നമ്മൾ പാടില്ല. ചില ആളുകൾ ഇങ്ങനെ പറയുന്നത് കേൾക്കാം, കേട്ട് നോക്കട്ടെ അവരെന്താ പറയുന്നത്, അങ്ങനെ നമ്മൾ കേൾക്കാൻ പാടില്ല. നമ്മുടെ ദീൻ മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് വെച്ചു കൊടുക്കാൻ പാടില്ല. നമ്മുടെ ദീൻ അത് ഏറ്റവും വിലപ്പെട്ടതാണ്. മറ്റുള്ളവർ എന്ത് പറയുന്നു, അവരുടെ അഭിപ്രായങ്ങൾ എന്താണ്, അതിന് നമ്മുടെ ദീൻ ഒരിക്കലും സഹോദരങ്ങളെ വെച്ചു കൊടുക്കാൻ പാടില്ല. പണ്ഡിതന്മാരുടെ അല്ലെങ്കിൽ പണ്ഡിതന്മാരെ നമ്മൾ കേൾക്കുക, അവരിൽ നിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികളെ നമ്മൾ കേൾക്കുക, അതല്ലാതെ സാധാരണക്കാർ അവരുടെ ഇഷ്ടപ്രകാരം അവരുടെ തോന്നലുകൾ അനുസരിച്ച് സംസാരിക്കുന്ന സംസാരങ്ങൾ ഒരിക്കലും ദീനിൽ പെട്ടതല്ല. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞു. അതിനുശേഷം വന്ന മുജാഹിദ് ഇബ്നു ജബർ റഹിമഹുല്ലാ താബിഈയായ അദ്ദേഹം പറയുന്നു, ذهب العلماء താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ അദ്ദേഹം പറയുന്നു, ഇന്ന് പണ്ഡിതന്മാർ കുറവാണ്. വലം യബ്ഖ ഇല്ല മുതകല്ലിമൂൻ, ചില സംസാരിക്കുന്ന ആളുകൾ മാത്രമേ ഇന്ന് ബാക്കിയുള്ളൂ. താബിഈയാണ് അദ്ദേഹം. അദ്ദേഹം നമ്മുടെ കാലഘട്ടം കണ്ടാൽ എന്ത് പറയും? താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന സ്വഹാബത്തിന്റെ അരികിൽ ദീന് പഠിച്ച മുജാഹിദ് റഹിമഹുല്ല പറയുന്നു, ഇന്ന് ജീവിച്ചിരിക്കുന്നവർ ചില സംസാരിക്കുന്നവർ മാത്രമാണ്. എന്നിട്ട് പറഞ്ഞു, വമൽ മുജ്തഹിദു ഫീകും ഇല്ലാ കല്ലാഇബി ഫീമൻ കാന ഖബ്ലകും, ഇന്ന് നിങ്ങൾക്കിടയിൽ വലിയ വലിയ പണ്ഡിതരെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്നവർ മുൻകാലഘട്ടത്തിൽ അവരെ സാധാരണക്കാരായിരുന്നു. ഇന്നത്തെ പണ്ഡിതന്മാർ, അദ്ദേഹം താബിഈങ്ങളോട് പറയുകയാണ്, ഇന്നത്തെ നമുക്കിടയിലുള്ള പണ്ഡിതന്മാരെന്ന് പറയുന്നത് മുൻഗാമികളെ സംബന്ധിച്ചിടത്തോളം അവർ വെറും സാധാരണക്കാരായിരുന്നു. എന്ന് പറഞ്ഞാൽ മുൻഗാമികളിൽ സാധാരണക്കാർക്ക് പിൻഗാമികളിൽ അറിവുള്ള ആളുകളെക്കാളും അറിവുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് നമ്മുടെ കാലഘട്ടമൊക്കെ കാണുകയാണെങ്കിൽ, ഇമാം മുജാഹിദ് ഇബ്നു ജബർ റഹിമഹുല്ല പറയുന്നതായി ഇമാം അബൂ ഹൈസമ അദ്ദേഹത്തിന്റെ കിതാബുൽ ഇൽമിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ബാറക്കല്ലാഹു ഫീകും, ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത് പണ്ഡിതന്മാരാരാണ്, അവരെ നമ്മൾ മനസ്സിലാക്കുക, അവരിലേക്ക് നമ്മൾ മടങ്ങുക. നമുക്ക് ഏത് വിഷയം വന്നാലും, ദീനിന്റെ ഏത് വിഷയങ്ങൾ നമുക്കിടയിലേക്ക് വന്നാലും, അത് പണ്ഡിതന്മാരിലേക്ക് മടക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് വിശാലമായ ഒരു വിഷയമാണ്, പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ മാത്രം സൂചിപ്പിക്കാം. പണ്ഡിതന്മാരോട് നാം ചോദിക്കുമ്പോൾ, നമുക്കൊരു വിഷയത്തിൽ സംശയമുണ്ടായി, പണ്ഡിതന്മാരോട് നാം ചോദിക്കുമ്പോൾ നാലാളൊരു രൂപത്തിലാണ് നമ്മുടെ ചോദ്യം വരേണ്ടത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഇഅ്ലാമുൽ മുവഖ്ഖിഈൻ എന്ന കിതാബിൽ പറയുന്നു, നമ്മുടെ ചോദ്യം നാലാളൊരു രൂപത്തിലായിരിക്കും. ഒന്നുകിൽ അസ്സുആലു അനിൽ ഹുക്കും, ഒരു വിഷയത്തിൽ എന്താണ് വിധി എന്ന് നമുക്ക് ചോദിക്കാം. പലിശയുടെ വിധി എന്താണ്, മദ്യപിക്കുന്നതിന്റെ വിധി എന്താണ്, ഈ രൂപത്തിൽ നമുക്ക് ചോദിക്കാം. ഇത് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? ഇന്ന് പല ആളുകളും അദബില്ലാതെ പല ചോദ്യങ്ങളും പണ്ഡിതന്മാരോട് ചോദിക്കുന്നത് കാണാം, അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട് ചോദിക്കുന്നത് കാണാം. അങ്ങനെയല്ല ഇൽമ് ചോദിക്കേണ്ടത്. ഇൽമിന് ഒരു രൂപമുണ്ട്, ആ രൂപത്തിലേ നമ്മൾ ഇൽമ് സ്വീകരിക്കാവൂ. അതല്ലാതെ നമുക്ക് തോന്നുന്നത് പോലെ നമ്മുടെ രീതി അനുസരിച്ച് ഒരിക്കലും ഇൽമ് സ്വീകരിക്കുക എന്നുള്ളത് ഇൽമിന്റെ ശരിയായ മാർഗത്തിൽ പെട്ടതല്ല. അസ്സുആലു അനിൽ ഹുക്കും, ഒരു കാര്യത്തിൽ നമുക്ക് വിധി ചോദിക്കാം. അതല്ലെങ്കിൽ അസ്സുആലു അൻ ദലീലിൽ ഹുക്കും, ഒരു വിഷയത്തിൽ ഒരു പണ്ഡിതൻ എന്തെങ്കിലും വിധി പറഞ്ഞാൽ അതിന്റെ തെളിവ് എന്താണെന്ന് നമുക്ക് ചോദിക്കാം. ചില ആളുകൾക്ക് തെളിവ് ചോദിക്കാൻ മടിയാണ്. അല്ലെങ്കിൽ വേറെ ചില ആളുകൾ പറയും, എന്തിനാ തെളിവ് ചോദിക്കുന്നത്, ഇന്നാൾ പറഞ്ഞില്ലേ, ഇനി നിങ്ങൾ സ്വീകരിച്ചാ പോരാ. അസ്സുആലു അൻ ദലീലിൽ ഹുക്കും, അതിന്റെ തെളിവ് നമുക്ക് ചോദിക്കാം. അത് മുൻഗാമികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു ശൈലിയാണ്. അതുപോലെ തന്നെ അസ്സുആലു അൻ വജ്ഹി ദലാല, ഒരു വിഷയത്തിൽ ഒരാൾ ഒരു തെളിവ് പറഞ്ഞാൽ ഈ തെളിവിൽ എന്താണ് നിന്റെ തെളിവ്, ഈ തെളിവിൽ നിന്ന് എങ്ങനെയാണ് നീ തെളിവ് പിടിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാം. ഈ തെളിവിൽ നിന്ന് എങ്ങനെയാണ് തെളിവ് പിടിക്കുന്നത് എന്ന് നമുക്ക് ചോദിക്കാം. അതും ചോദിക്കുമ്പോൾ അതോടുകൂടി ചോദിക്കണം. കാരണം ചില വിഷയങ്ങളിൽ രണ്ടഭിപ്രായമുണ്ടാകും. രണ്ടാളുകളും തെളിവായി പറയുന്നത് ഒരേ തെളിവായിരിക്കും. അപ്പൊ എങ്ങനെയാണ് രണ്ടു കൂട്ടരും അതിനെ തെളിവാക്കുന്നത്? ഒരു ഉദാഹരണം ഞാൻ പറയാം. മറഞ്ഞ ജനാസക്ക് വേണ്ടി നിസ്കരിക്കുന്ന വിഷയം, മറഞ്ഞ ജനാസക്ക് വേണ്ടി നിസ്കരിക്കാമോ ഇല്ലയോ എന്ന വിഷയം അഹ്ലുൽ സുന്നക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസലയാണ്. അതിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ, ഷാഫിഈ മദ്ഹബിലെയൊക്കെ നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു, മറഞ്ഞ ജനാസക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കൽ അനുവദനീയമാണ്. അവരുടെ തെളിവ് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബശയിൽ നജാഷി അസ്ഹമ അന്നജാഷി റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി മറഞ്ഞ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനാസ നിസ്കരിച്ചിട്ടുണ്ട്. ഇതാണ് മറഞ്ഞ മയ്യത്തിന് വേണ്ടി നിസ്കരിക്കൽ അനുവദനീയമാണെന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ തെളിവ്. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നു, മറഞ്ഞ മയ്യത്തിന് വേണ്ടി ഒരു നാട്ടിൽ ആരും നിസ്കരിച്ചില്ല എങ്കിൽ നിസ്കരിക്കൽ അനുവദനീയമാണ്. ഒരു നാട്ടിൽ ഒരു വ്യക്തി മരണപ്പെട്ടു, അവിടെ ആരും നിസ്കരിച്ചില്ല എങ്കിൽ മറ്റു നാട്ടിലുള്ളവർക്ക് നിസ്കരിക്കാം, അതല്ലെങ്കിൽ നിസ്കരിക്കാൻ പാടില്ല എന്ന് മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ. അവരുടെ തെളിവ് എന്താണ്? ഇതേ ഹദീസാണ്. അവരെങ്ങനെയാണ് തെളിവ് പറയുന്നത്? അവര് പറയുന്നു, അസ്ഹാബത്ത് നജാഷി മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ നാട്ടിൽ ആരും അദ്ദേഹത്തിന് വേണ്ടി നിസ്കരിക്കാത്തതിനാലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും നിസ്കരിച്ചത്. ഒരു തെളിവാണ്, രണ്ട് കൂട്ടർ തെളിവ് പിടിക്കുന്നത് രണ്ട് രൂപത്തിലാണ്. അതുകൊണ്ട് തന്നെ ബറകല്ലാഹു ഫീക്കും, ഒരു പണ്ഡിതൻ ഒരു ഹുക്കുമ നമുക്ക് പറഞ്ഞു തന്നാൽ, ഒരു തെളിവ് നമുക്ക് പറഞ്ഞു തന്നാൽ, ആ തെളിവിൽ നിന്ന് എങ്ങനെയാണ് തെളിവ് പിടിച്ചത് എന്ന് നമുക്ക് മനസ്സിലായില്ല എങ്കിൽ അത് ചോദിക്കുന്നതിൽ തെറ്റില്ല. നാലാമത്തെ ചോദ്യം, അസ്സുആലു അൻ ജവാ അനിൽ ജവാബി അൻ മുആറള, ഒരു ഒരു ഉത്തരത്തിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഒരു ഉത്തരം നമ്മൾ കേട്ടപ്പോൾ ആ ഉത്തരത്തിന് എതിരായി മറ്റഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വിശദീകരണവും നമുക്ക് ചോദിക്കാം. ഈ നാല് രൂപത്തിലാണ് നാം ചോദിക്കേണ്ടത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള, അല്ലെങ്കിൽ ഈ നാല് രൂപങ്ങളിലാണ് ചോദ്യങ്ങൾ എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഇഅ്ലാമുൽ മുവഖ്ഖിഈൻ എന്ന കിതാബിൽ പറയുന്നതായി കാണാം. ഇത് നമ്മൾ ശ്രദ്ധിക്കണം. പണ്ഡിതന്മാരോട് ചോദിക്കണം, അവരിലേക്ക് കാര്യങ്ങൾ മടക്കണം എന്ന് പറയുമ്പോൾ, നമ്മൾ അറിവ് പഠിച്ചവരോട് ചോദിക്കുമ്പോൾ ഈ രൂപത്തിൽ നമ്മൾ ചോദിക്കണം, ഒരു വിഷയത്തിൽ എന്താണ് തെളിവ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു തെളിവ് നിങ്ങൾ പിടിക്കുന്നത്, എങ്ങനെയാണ് ഈ ഒരു ഹദീസ് ഇന്ന കാര്യത്തിന് തെളിവാകുന്നത്, ആ കാര്യം സഹോദരങ്ങളെ നമ്മൾ ചോദിക്കുക എന്നുള്ളത് അനുവദനീയമാണ്. പക്ഷേ അതിൽ നമ്മൾ ഒതുങ്ങി നിൽക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഇന്ന് ചില ആളുകൾ വിശാലമായി അനാവശ്യമായ കുറെ കാര്യങ്ങൾ, അനാവശ്യമായ കുറെ വിഷയങ്ങൾ ചോദിക്കുന്നതായി കാണാം. അതുപോലെ തന്നെ നടക്കാത്ത കുറെ കാര്യങ്ങൾ ഷെയ്ഖ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള ഇത് പറഞ്ഞതിന് ശേഷം വിശദീകരിക്കുമ്പോൾ പറയുന്നതായി കാണാം. സാങ്കല്പികമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ അതിൽ മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ചില ആളുകൾ അങ്ങനെ ചോദിക്കും, ഇങ്ങനെ നടന്നാൽ എന്ത് സംഭവിക്കും, അങ്ങനെ നമ്മൾ മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തന്നെ പലതവണ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ബഹുമാനനായ അധ്യാപകൻ ഷെയ്ഖ് അബ്ദുൽ മുഹ്സൻ അൽ അബ്ബാദ് അൽ ബദർ ഹഫദഹുള്ളയോട് ചില കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹം ആട്ടിവിട്ടു. അദ്ദേഹം ഒന്നും പറയാതെ തിരിച്ചയച്ചു. അദ്ദേഹം എന്നോട് ഒന്ന് രണ്ടാമത് ചോദിച്ചു, ഇത് ചോദിക്കുന്നതിൽ നിനക്ക് എന്താണ് നേട്ടം? അങ്ങനെ ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫദഹുള്ളയോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ ഇങ്ങനെ ഉത്തരം പറയാതെ മടക്കുന്നത്? ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി പറഞ്ഞു, നീ ചോദിക്കുന്ന ആ ചോദ്യം, ഇന്ന ഇന്ന ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു, ഇന്ന ഇന്ന ചോദ്യങ്ങളാണ് ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞു, ഈ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് അമലാണ് നിനക്ക് ചെയ്യാനുള്ളത്? ഈ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു അമൽ നിലനിൽക്കുന്നില്ല എങ്കിൽ ആ ചോദ്യത്തിന്റെ ഉദ്ദേശം എന്താണ്? വേറെ പഠിക്കാൻ ധാരാളം കാര്യങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക എന്നുള്ളത് ശരിയായ മാർഗമല്ല എന്ന് ഷെയ്ഖ് സാലിഹ് അൽ ഉസൈമി ഹഫദഹുള്ള അതിനെ വിശദീകരിച്ചു തന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ചോദിക്കുമ്പോൾ ഇതിൽ ഒതുങ്ങിക്കൊണ്ട് നമ്മൾ ചോദിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. ഒരു വിഷയത്തിൽ നമുക്ക് സംശയമുണ്ടായാൽ ഈ നാലാല് രൂപത്തിൽ നമ്മൾ ചോദിക്കുക. ഒരു വിഷയത്തിൽ നമുക്ക് സംശയമുണ്ടായാൽ ഒരു ഇൽമ് പഠിക്കുന്ന ആളുടെ അരികിൽ പോയി ചോദിക്കുക, ഇതിന്റെ വിധി എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ ഹുക്കും എന്താണ്. പിന്നെ ചില ആളുകൾ സംസാരിക്കുമ്പോൾ, ഉദാഹരണത്തിന് മ്യൂസിക്കിന്റെ വിധി എന്താണ്, ഹറാമാണ്. ഇന്ന് ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യം എന്താ, സൗദി അറേബ്യയിലുള്ള മ്യൂസിക്കിന്റെ വിധി എന്താണ്, എന്താണ് അതിന്റെ ആവശ്യം? ആ ചോദ്യം ഇൽമിയായ ചോദ്യമല്ല. മ്യൂസിക് സൗദി അറേബ്യയിലാണെങ്കിലും ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും അള്ളാഹുവിന്റെ ഹുക്കും ഹറാം തന്നെയാണ്, എവിടെയാണെങ്കിലും. ഈ രൂപത്തിൽ ചോദ്യം എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്ന് നമ്മൾ പഠിക്കണം. ശരിയായ ചോദ്യം എന്നുള്ളത് ഒരു വ്യക്തിയുടെ അദബിന്റെ അടയാളമാണ്. ശരിയായ ചോദ്യം എന്നുള്ളത് ഒരു വ്യക്തിയുടെ അദബിന്റെ അടയാളമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബാറകല്ലാഹു ഫീക്കും, ചോദ്യങ്ങൾ ഈ രൂപത്തിൽ ചോദിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മളൊരു പണ്ഡിതന്മാരോട് ചോദിക്കുക എന്ന് പറയുമ്പോൾ, നമ്മളൊരു പണ്ഡിതനോട് ചോദിച്ചാൽ അദ്ദേഹം നമുക്ക് നമ്മൾ ചോദിക്കുന്നതിന് ഡയറക്റ്റ് മറുപടി തരണമെന്നില്ല. ഒരു പക്ഷെ നമ്മൾ ചോദിക്കുന്ന കാര്യം ഒന്നായിരിക്കും, അദ്ദേഹം മറുപടി നൽകുന്നത് മറ്റൊരു രൂപത്തിലായിരിക്കും. ഇതൊക്കെ പണ്ഡിതന്മാരുടെ വ്യത്യസ്ത രീതികളാണ്. നമ്മൾ പണ്ഡിതന്മാരോട് ചോദിക്കുമ്പോൾ അവരുടെ മറുപടി കേട്ട് ഞാനിതെല്ലാമോ ചോദിച്ചത് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. മറിച്ച് ഇതൊക്കെ പണ്ഡിതന്മാരുടെ രീതികളാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഇഅ്ലാമുൽ മുവഖ്ഖിഈൻ എന്ന കിതാബിൽ പറയുന്നു, യജൂസു ലിൽ മുഫ്തി അൻ യഅദില അൻ ജവാബിൽ മുസ്തഫ്തി അമ്മാ സഅലഹു അൻ. ഒരു വിദ്യാർത്ഥി ഒരു പണ്ഡിതന്റെ അരികിൽ വന്നുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിൽ നിന്ന് മാറി ഉത്തരം നൽകുക എന്നുള്ളത് പണ്ഡിതൻ അനുവദനീയമാണ്. وذلك من كمال علم المفتي وفهمه ونصحه. അത് ആ പണ്ഡിതന്റെ ഇൽമിനെയാണ് അറിയിക്കുന്നത് എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം അതിനെ തെളിവായി ഉദ്ധരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞു, യസ്അലൂനക മാദാ യുൻഫിഖൂൻ. ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നിട്ട് ചോദിച്ചു, പ്രവാചകരെ, മാദാ യുൻഫിഖൂൻ, അവരെന്താണ് ചെലവഴിക്കേണ്ടത് എന്ന് ചോദിച്ചു. അല്ലാഹു നൽകിയ മറുപടി എന്താണ്? ഖുൽ മാ അൻഫഖ്തും മിൻ ഖൈരിൻ ഫലിൽ വാലിദൈനി വൽ അഖറബീന വൽ യതാമ വൽ മസാകിൻ വബ്നി സബീൽ. നിങ്ങൾ മാതാപിതാക്കൾക്കും അടുത്തവർക്കും യതീമിനും അതുപോലെ തന്നെ യാത്രക്കാർക്കും ഒക്കെ നിങ്ങൾ നൽകുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നു, ഇവിടെ ചോദ്യം എന്താണ്? എന്താണ് നൽകേണ്ടത്? അള്ളാഹു പറഞ്ഞത് എന്താണ്? ആർക്കാണ് നിങ്ങൾ നൽകേണ്ടത്? ഈ രൂപത്തിൽ ഒരു പക്ഷേ ശരീഅത്തിന്റെ ഖിതാബുകളിൽ, ശരീഅത്തിന്റെ സംസാരങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ രൂപത്തിൽ ഒരു പണ്ഡിതൻ നമുക്ക് മറുപടി തന്നാൽ അവിടെ നമ്മൾ മനസ്സിലാക്കുക, അദ്ദേഹം അതിലെന്തോ കണ്ടിട്ടുണ്ട്. ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുള്ളയുടെ അരികിൽ ഒരു വ്യക്തി വന്നിട്ട് ചോദിച്ചു, ഷെയ്ഖ് മുഖബിലിനെ നിങ്ങൾക്കറിയാമോ? അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല. ഷെയ്ഖ് മുഖബിൽ സമീപകാലം ജീവിച്ച അഹ്ലുസുന്നയുടെ വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹത്തെ ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാനെ നന്നായിട്ട് അറിയാം, ഒരു സംശയമില്ല. പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്? ഈ ചോദ്യകർത്താവിന്റെ ഉദ്ദേശമനുസരിച്ച്, അല്ലെങ്കിൽ ഈ ചോദ്യകർത്താവ് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, ആ രൂപത്തിൽ എനിക്കറിയില്ല എന്നാണ് ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ ഹഫിളഹുള്ള ഉദ്ദേശിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരുപക്ഷെ നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഒന്നായിരിക്കും, അവര് പറയുന്ന മറുപടി മറ്റൊന്നായിരിക്കും. അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യാൻ പറ്റുമോ, ചില വിദ്യാർത്ഥികൾ എന്ത് മറുപടി കൊടുക്കും? അത് മറ്റേ രൂപത്തിൽ ചെയ്യലാണ് ഏറ്റവും ഉത്തമം, ഇതിന്റെ വിധിയൊന്നും പറയില്ല. ഇതൊക്കെ ഇൽമിന്റെ വ്യത്യസ്തമായ രൂപമാണ്. ചില ആളുകൾ, ഞാൻ ചില ആളുകളെ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറയുന്നത്. ചില ആളുകൾ പറയും, ഞാൻ ചോദിച്ചതിനല്ലേ മറുപടി എടുത്ത്, ഇവരെന്തായി പറയുന്നത്? ആ രൂപത്തിൽ നമ്മൾ പറയാൻ പാടില്ല. ഒരുപക്ഷെ നമ്മളൊരു വിദ്യാർത്ഥിയോട് ചോദിക്കുമ്പോൾ, ഒരു വിഷയത്തിൽ ഹുക്കുമ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പണ്ഡിതനോട് ചോദിക്കുമ്പോൾ, ആ ചോദ്യകർത്താവിന് അതിനേക്കാളും നല്ലത് മറ്റേതായിരിക്കും എന്ന് അത് ചോദ്യം കേൾക്കുന്ന പണ്ഡിതന് വിദ്യാർത്ഥിക്ക് തോന്നിയാൽ അദ്ദേഹത്തിന് ആ രൂപത്തിൽ മറുപടി നൽകാം. അതൊക്കെ ഇൽമിന്റെ രൂപമാണ് എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്നതായി കാണാം. അതുപോലെ തന്നെ ഇവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ചോദിക്കേണ്ടത് പണ്ഡിതന്മാരോടാണ്. പണ്ഡിതന്മാരാണ് വിഷയങ്ങളിൽ മറുപടി നൽകാനും തയ്യാറാകേണ്ടത്. അതല്ലാതെ നമുക്ക് തോന്നുന്നതനുസരിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഊഹങ്ങളനുസരിച്ച് ഒരിക്കലും ശരീഅത്തിൽ വിധികൾ നൽകാൻ പാടില്ല. ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലയുടെ ഒരു സംഭവം, ഖാളി ഇയാദ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ തർതീബുൽ മദാരിക് എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നതായി കാണാം. അദ്ദേഹത്തിന് അരികിൽ ഒരു വ്യക്തി വന്നിട്ട് ചോദിച്ചു, ഒരു മസ്അലയെ കുറിച്ച് ചോദിച്ചു. ഇമാം മാലിക് റഹിമഹുല്ല പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ പണ്ഡിതന്മാരുടെ സദസ്സിൽ നമുക്ക് ധാരാളം കേൾക്കേണ്ടി വരും. അവരോട് ചോദിക്കുമ്പോൾ അവർ പറയും, എനിക്കറിയില്ല. ഇമാം മാലിക് റഹിമഹുള്ള പറഞ്ഞു, എനിക്കറിയില്ല. ഈ സമയത്ത് ആ വ്യക്തി ഇമാം മാലിക് റഹിമഹുള്ളയോട് പറഞ്ഞു, ഇത്ര നിസ്സാരമായ ഒരു മസല, ഇത്ര ചെറിയൊരു വിഷയം താങ്കൾക്കറിയില്ല എന്നാണോ താങ്കൾ പറയുന്നത്? ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുള്ള കോപിച്ചുകൊണ്ട് പറഞ്ഞു, അങ്ങനെ ഇൽമിൽ നിസ്സാരമായ ഒരു കാര്യമില്ല. അല്ലാഹു പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ഇന്ന സനുൽഖി അലൈക ഖൗലൻ സഖീല, ഭാരമുള്ള ചില വാക്കുകളാണ് ഞാൻ താങ്കൾക്ക് അവതരിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് ഇൽമിൽ നിസ്സാരമായത്, എല്ലാവർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന എന്നൊന്ന് ഇൽമിൽ ഇല്ല എന്ന് ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുള്ള പറയുന്നതായി കാണാം. ഇമാം ഷാത്തിബിയും അദ്ദേഹത്തിന്റെ മുവാഫഖാത്തിൽ ഈ ഒരു സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുള്ള പറയുന്നു, ഒരു വ്യക്തി അദ്ദേഹത്തോട് ഒരു വിഷയം ചോദിക്കപ്പെട്ടാൽ അദ്ദേഹം അതിൽ മറുപടി നൽകുന്നതിന് മുമ്പ് ഒരു കാര്യം അദ്ദേഹം ചിന്തിക്കുക, അദ്ദേഹത്തിന് മുമ്പിൽ ഒരു വശത്ത് സ്വർഗമുണ്ട്, മറുവശത്ത് നരകമുണ്ട്. അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ ഏതിലേക്കായിരിക്കും അദ്ദേഹത്തിന്റെ പര്യവസാനം എന്ന കാര്യം അദ്ദേഹം ചിന്തിച്ചുകൊള്ളട്ടെ, അതിനുശേഷം അദ്ദേഹം മറുപടി പറയട്ടെ എന്ന് ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുള്ള പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരു കാരണവശാലും ഇൽമിന്റെ വിഷയങ്ങളിൽ നമുക്കറിയാതെ നമ്മൾ സംസാരിക്കാൻ പാടില്ല. ഇന്ന് പലപ്പോഴും നമ്മുടെ സഹോദരങ്ങൾക്കിടയിൽ വ്യാപകമായി കാണുന്നൊരു കാര്യമാണിത്. എന്തെങ്കിലും ഒരു മസലയിൽ വന്നാൽ പറയും, എനിക്ക് തോന്നുന്നത് അത് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അത് ഹലാലായിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കാം. അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല, അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. അങ്ങനെ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ ആ വിഷയത്തിലുള്ള അള്ളാഹുവിന്റെ ഹുക്കുമാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ ഹുക്കുമാണത്, അള്ളാഹുവിന്റെ മേൽ കളവ് പറയുന്നത് പോലെയാകും അത്. അതുകൊണ്ട് സഹോദര, ഒരു കാരണവശാലും അറിയാത്ത വിഷയങ്ങൾ ദീനിൽ നമ്മൾ പറയാൻ പാടില്ല. ഒരു കാരണവശാലും അതൊരിക്കലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് യോജിച്ച കാര്യമല്ല. ഉഖബത്ത് ബിൻ മുസ്ലിം റഹിമഹുള്ള പറയാണ്, സഹിബ്തു ഇബ്നു ഉമർ 34 ഷഹറ, 34 മാസം ഇബ്നു ഉമറിന്റെ കൂടെ ഞാൻ നടന്നു. 34 മാസം, അഥവാ 3 വർഷത്തിനോടടുത്ത്. ഫകാന കസീറൻ മാ യുസ്അൽ ഫയഖൂലു ലാ അദ്രി, അദ്ദേഹത്തോട് അധിക വിഷയങ്ങൾ ചോദിക്കപ്പെടുമ്പോഴും അദ്ദേഹം പറയാറുള്ള മറുപടി, ലാ അദ്രി, എനിക്കറിയില്ല എന്നാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ നിന്ന് ദീന് പഠിച്ച അത്രയും മഹത്വമുള്ള സഹാബി, സഹാബികളിൽ പണ്ഡിതന്മാരിൽപ്പെട്ട സഹാബി, അദ്ദേഹം പല മസ്അലകളും ചോദിക്കപ്പെടുമ്പോൾ എനിക്കറിയില്ല എന്നാണ് അദ്ദേഹം പറയാറുള്ളത് എന്ന് ഉഖബത്ത് ബിൻ മുസ്ലിം റഹിമഹുള്ള പറയുന്നതായി ഇമാം ഇബ്നുൽ മുബാറക് അദ്ദേഹത്തിന്റെ കിതാബു സുഹുദിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇമാം ആമിർ ബിനു ഷറാഹിൽ അഷ്-ശഅബി റഹിമഹുള്ള, അദ്ദേഹത്തിന് അരികിൽ ഒരു വ്യക്തി വന്നിട്ട് ഒരു മസലയെ കുറിച്ച് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ലാ അദ്രി, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് ആ ചോദ്യകർത്താവ് അദ്ദേഹത്തോട് പറഞ്ഞു, തഖൂൽ ലാ തദ്രി അൻത ഫഖീഹു അഹ്ലിൽ ഇറാഖ്, താങ്കളെ ഇറാഖിലെ ഇത്ര വലിയ ഫഖീഹായിട്ട് താങ്കൾ പറയുകയാണോ, താങ്കൾക്ക് അറിയില്ല എന്ന്, അലാ തസ്ഹി, താങ്കൾക്ക് ലജ്ജയില്ല എന്ന് ചോദിച്ചു. ഈ സമയത്ത് അദ്ദേഹം പറഞ്ഞു, വലാകിന്നൽ മലായികത ലം തസ്ഹി മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറഞ്ഞ സാഹചര്യം, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ റബ്ബേ, നമുക്ക് നീ പഠിപ്പിച്ചതല്ലാതെ വേറെ ഒന്നും അറിയില്ല എന്ന് മലക്കുകൾ പറഞ്ഞപ്പോൾ അവർ ലജ്ജിച്ചിട്ടില്ല, പിന്നെ ഞാൻ എന്തിനു ലജ്ജിക്കണമെന്ന് ഇമാം ആമിർ ഇബ്നു ശറാഹിൽ അശ്ശഅബി റഹിമഹുള്ള പറയുന്നതായി ഇമാം ഖതീബ് അൽ ബഗ്ദാദി അദ്ദേഹത്തിന്റെ അൽ ഫഖീഹ് വൽ മുതഫഖിഹ് എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ദീനീ വിഷയങ്ങളിൽ ഒരു കാരണവശാലും നമ്മുടെ തോന്നലുകൾ അനുസരിച്ച് സംസാരിക്കാൻ പാടില്ല, ഒരു കാരണവശാലും. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ പറയുന്ന പല വിഷയങ്ങളും എന്റെ അനുഭവങ്ങളിൽ ചില സഹോദരങ്ങളിൽ ഞാൻ കണ്ടതാണ്. ദീനീ വിഷയങ്ങളിൽ സംസാരിക്കുക എന്നുള്ളത് പല സഹോദരങ്ങളിലും കാണുന്നതാണ്. അവർക്ക് അറിയാതെ അവർക്ക് തോന്നുന്നതനുസരിച്ച് അവർ പറയും, അങ്ങനെ പറയാൻ പാടില്ല. നമ്മളൊരു വിഷയത്തെക്കുറിച്ച് ഹുക്മ് പറയുന്നുണ്ട് എങ്കിൽ അതിൽ നമുക്ക് ഇൽമുണ്ടാകണം. ഇന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് എന്ന് നമുക്ക് അറിയണം. ഇന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ പറഞ്ഞത് എന്ന് നമുക്ക് അറിയണം. അതുപോലെ തന്നെ പണ്ഡിതന്മാരോട് ചോദിക്കുമ്പോൾ നാം സ്വീകരിക്കേണ്ട മറ്റൊരു അദബിൽ പെട്ടതാണ്, ഒരു കാര്യം നമ്മൾ ചോദിച്ചാൽ അതിൽ ഉത്തരം ലഭിക്കണം എന്ന രൂപത്തിൽ നമ്മൾ ചോദിക്കുക. നമുക്കറിയാം എന്ന രൂപത്തിൽ നമ്മൾ ചോദിക്കാൻ പാടില്ല. അതിൽ ഉത്തരം ലഭിക്കണം എന്ന ഒരു രീതിയിൽ നമ്മൾ പണ്ഡിതന്മാരോട് ചോദിക്കുക. ഇന്ന് ചില ആളുകളൊക്കെ ചില ആളുകളോട് ചോദിക്കും, ചില പണ്ഡിതരോട് ചോദിക്കും, അല്ലെങ്കിൽ വിദ്യാർത്ഥികളോട് ചോദിക്കും. ഇത് ഞാൻ ഇൽമിന്റെ അമാനത്തുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതാണ്. അതല്ലാതെ സംസാരിക്കുന്ന ഞാനോ അല്ലെങ്കിൽ മറ്റേതര വിദ്യാർത്ഥികളോ ആ രൂപത്തിൽ നിങ്ങൾ അങ്ങനെ ബഹുമാനിക്കണമെന്ന് പറയാനല്ല. ഇത് ഇൽമിന്റെ അമാനത്തിന് വേണ്ടിയിട്ടാണ്. അതല്ല എങ്കിൽ നമ്മളൊക്കെ എല്ലാവരും, ഞാനും നിങ്ങളും, നമ്മളെല്ലാവരും തുടക്കക്കാരായ വിദ്യാർത്ഥികൾ മാത്രമാണ്. ഇൽമിന്റെ അമാനത്തിൽ പെട്ടതാണ് ഒരു വിദ്യാർത്ഥിയോട് അല്ലെങ്കിൽ ഒരു ആലിമിനോട് നമ്മൾ ചോദിക്കുമ്പോൾ അറിയാനുള്ള മനസ്സോടുകൂടി നമ്മൾ ചോദിക്കുക. ഇന്ന് ചില ആളുകൾ ചോദിച്ചെന്ന് പറയാം, എനിക്കറിയാം എന്നാണ് ഞാൻ ചോദിച്ചതാ. അങ്ങനെ നമ്മൾ ചോദിക്കാൻ പാടില്ല. അതൊരിക്കലും ഇൽമിന്റെ ശൈലിയല്ല. മുആദ് ഇബ്നു സഈദ് റഹിമഹുള്ള പറയുന്നു, നമ്മൾ ഒരിക്കൽ അതാ ഇബ്നു അബി റബാഹിന്റെ മജ്‌ലിസിലായിരുന്നു. റഹിമഹുള്ള അദ്ദേഹം താബിഈ പണ്ഡിതനാണ്, ഇബ്നു അബ്ബാസിന്റെ വിദ്യാർത്ഥിയാണ്. ഈ സമയത്ത് ആ മജ്‌ലിസിലുള്ള ഒരാൾ ഒരു ഹദീസ് പറയാൻ ആരംഭിച്ചു. അങ്ങനെ ആ ഹദീസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫഅതറദ ലഹു ആഖറു ഫി ഹദീസി, മറ്റൊരാൾ ആ ഹദീസിന് ഇടയിൽ കയറി സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. ഫഖാൽ അതാ റഹിമഹുള്ള പറഞ്ഞു, സുബ്ഹാനല്ലാഹ് മാ ഹാദിഹിൽ അഖ്ലാഖ്, ഇതെന്തൊരു സ്വഭാവമാണ്. ആളുകൾ സംസാരിക്കുമ്പോൾ, ദീനീ വിഷയങ്ങൾ പറയുമ്പോൾ അതിനിടയിൽ സംസാരിക്കുക എന്ന് പറയുന്നത് എന്തൊരു സ്വഭാവമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്നീ ലഅസ്മഉൽ ഹദീസ മിൻ അർറജുൽ, ചില ആളുകൾ സംസാരിക്കുന്ന ചില ഹദീസുകൾ, അവരുടെ സംസാരം ഞാൻ കേൾക്കും. വഅന അഅലമു മിൻ, അവരെക്കാളും എനിക്ക് ആ വിഷയത്തെ കുറിച്ച് ധാരണയുണ്ട്. ഫഉരീഹിം മിൻ നഫ്സി അന്നീ ലാ ഉഹ്സിനു ഷൈഅ, എനിക്ക് അതിനെ കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്തതുപോലെ, എനിക്ക് ആ വിഷയത്തിൽ ഒരറിവും ഇല്ലാത്തതുപോലെ അവരിൽ നിന്ന് ഞാൻ അതിനെ കേൾക്കാൻ തയ്യാറാകുമെന്ന് അതാ ഇബ്നു അബി റബാഹ് റഹിമഹുള്ള പറയുന്നു. അദ്ദേഹം പറയുകയാണ്, എന്റെ മജ്‌ലിസിൽ ചില ആളുകൾ എന്നോട് സംസാരിക്കുമ്പോൾ എനിക്ക് അവരെക്കാളും ആ വിഷയത്തിൽ അറിവുണ്ട്, പക്ഷേ ഞാൻ ഒന്നും അറിയാത്തതുപോലെ അനങ്ങാതിരിക്കും. അതാണ് ഇൽമിന്റെ അദബ്, അതാണ് ഇൽമിന്റെ അദബ്. ആ രൂപത്തിലാണ് ഇൽമ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇൽമിന്റെ മജാലിസുകളിൽ അദബ് വേണമെന്ന് പറയുന്നത്. പണ്ഡിതന്മാരോട് ചോദിക്കുന്ന വിഷയത്തിൽ അതൊക്കെ അദബ് വേണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമുക്ക് തോന്നുന്നത് പോലെ നമ്മളിങ്ങനെ കുറച്ച് കാര്യങ്ങൾ കേൾക്കും, കുറച്ച് കാര്യങ്ങൾ പഠിക്കും, നമ്മൾ ദീനീ വിഷയങ്ങളിൽ സംസാരിക്കും. അതിങ്ങനെ സംസാരിക്കണമെന്നുള്ളതല്ല ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസ്മഊന വയസ്മഉ മിൻകും, സഹാബികളെ നിങ്ങൾ എന്നിൽ നിന്ന് കേൾക്കും, നിങ്ങളിൽ നിന്ന് അടുത്ത തലമുറ കേൾക്കും. വയസ്മഉ മിമ്മൻ സമിഅ മിൻകും, അടുത്ത തലമുറയിൽ നിന്ന് അതിനപ്പുറമുള്ള തലമുറ കേൾക്കും. ഇങ്ങനെ വായിൽ നിന്ന് വായിലേക്ക് കേട്ടു വരേണ്ടതാണ് ഇൽം. അതാണ് ഇൽമിന്റെ ശരിയായ രൂപമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, പണ്ഡിതന്മാരോട് ചോദിക്കുമ്പോൾ ആ ഒരു അദബോടുകൂടി ചോദിക്കാൻ നമ്മൾ തയ്യാറാവുക. വിദ്യാർത്ഥികളോടാണെങ്കിലും ആ ഒരു അദബ് ഇൽമിന്റെ അമാനത്തിന് വേണ്ടി സൂക്ഷിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവുക. ഇമാം സുഫിയാൻ അസ്സൗരി റഹിമഹുള്ള അദ്ദേഹം പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹം പറയുന്നു, ഇന്ന റജുല ലയുഹദ്ദിസുനി ബിൽ ഹദീസ്, ചില ആളുകൾ എന്റെ അരികിൽ വന്നിട്ട് ചില കാര്യങ്ങൾ പറയും. വഖദ് സമിഅതുഹു ഖബ്ല അൻ തലിദഹു ഉമ്മു, ആ വ്യക്തിയുടെ ഉമ്മ അദ്ദേഹത്തെ പ്രസവിക്കുന്നതിന് മുമ്പ് എനിക്ക് ആ കാര്യം അറിയാം. ഫയഹ്മിലുനി ഹുസ്നുൽ അദബി അൻ അസ്മഅഹു മിൻ, പക്ഷേ ഞാനൊരു അദബുള്ള താലിബാണ്. സുഫിയാൻ അസ്സൗരി പറയാണ്, ഞാനൊരു അദബുള്ള താലിബാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സംസാരം പകുതിക്കുന്ന് മുറിക്കാതെ അത് കേട്ടു നിൽക്കുക എന്നുള്ളത് എന്റെ അദബിന്റെ ഭാഗമാണ്. അതെനിക്ക് അറിയുന്ന വിഷയമാണെങ്കിൽ പോലും അത് ഞാൻ കേട്ടു നിൽക്കേണ്ടതാണ് എന്ന് സുഫിയാൻ അസ്സൗരി റഹിമഹുള്ള പറയുന്നതായി ഇമാം ഇബ്നു അസാകിർ അദ്ദേഹത്തിന്റെ താരിഖു ദിമശ്ക് എന്ന കിതാബിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, പണ്ഡിതന്മാരാരാണെന്ന് മനസ്സിലാക്കുക. അവരോട് ചോദിക്കുന്ന വിഷയങ്ങളിൽ ഈ അദബുകൾ നമ്മൾ പാലിക്കുക. ഒരു പണ്ഡിതനോട് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ അറിയാൻ വേണ്ടി ചോദിക്കുക, അതല്ലാതെ നമുക്കിതൊക്കെ അറിയാം, നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയാൻ വേണ്ടി ചോദിച്ചതാണെന്ന രൂപത്തിൽ ചോദിക്കരുത്. അതുപോലെ തന്നെ ഇന്ന് ചില ആളുകൾക്കുള്ള ഒരു രീതിയാണ്, എന്തെങ്കിലും ഒരു മസലയിൽ അവർക്കൊരു വിഷയം വന്നെത്തിയിട്ടുണ്ടാകും, അവരത് മനസ്സിലാക്കിയിട്ടുണ്ടാകും, എന്നാലും മറ്റുള്ളവരുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ എല്ലാവരുടെ അടുത്തോട് ചോദിക്കും. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള പറയുന്നു, നമുക്കൊരു വിഷയത്തിൽ ഹുക്കും അറിയണമെങ്കിൽ നമ്മൾ ആരെയാണ് നന്നായിട്ട് വിശ്വസിക്കുന്നത്, ആരെയാണോ കൂടുതൽ തഖ്വയുള്ളതായിട്ട് കാണുന്നത്, ആരെയാണോ കൂടുതൽ ഇൽമുള്ളതായിട്ട് കാണുന്നത്, അവരോട് നമ്മൾ നേരിട്ട് ചോദിക്കുക. അതല്ലാതെ ഒരു വിഷയം നമ്മൾ അറിഞ്ഞു, ഇനി മറ്റുള്ളവരുടെ അഭിപ്രായം എന്താണ്, അങ്ങനെ അറിഞ്ഞറിഞ്ഞ് അതിനിടയിൽ കുറെ ഫിത്ന, ആ രൂപത്തിലുള്ള കാര്യങ്ങൾ ഒരിക്കലും നല്ലതല്ല എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയുടെ സംസാരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും.